അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറില്ലാഹ് അമ്മാ ബഅദ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇശാക്ക് മുമ്പ് നമ്മൾ പറഞ്ഞു നിർത്തിയയിടത്ത് നിന്ന് ആരംഭിക്കുകയാണ്. ചെറിയ കുട്ടികളെയും കൊണ്ട് ഹജ്ജ് ചെയ്യുന്ന മസ്അലയാണ് ഷെയ്ഖ് പറഞ്ഞത്. അപ്പോ കുട്ടികളെ എടുത്തുകൊണ്ട് തവാഫും സഅയും ചെയ്യുന്ന ആള് അവർക്ക് വേണ്ടി തവാഫും സഅയും നിയ്യത്താക്കുന്നത് പോലെ താൻ വഹിച്ചിരിക്കുന്ന കുട്ടിക്ക് വേണ്ടിയും നിയ്യത്താക്കണം എന്ന് പറഞ്ഞ ശേഷം പറയാണ്, വലാ യൽസമു വലിയുഹുമ അൻ യതൂഫ ബിഹിമ തവാഫ മുസ്തഖില്ല. കണ്ടോ, ഈ കുട്ടികളുടെ രക്ഷിതാക്കള് കുട്ടിക്ക് വേണ്ടി പ്രത്യേകിച്ചൊരു തവാഫും പ്രത്യേകിച്ചൊരു സഅയും ചെയ്യൽ നിർബന്ധമില്ല. കുട്ടിനെ എടുത്തുകൊണ്ട് രണ്ട് നിയ്യത്തിൽ ഒറ്റൊന്ന് ചെയ്താൽ മതി. لأن النبي صلى الله عليه وسلم لم يأمر به المرأة التي رفعت إليه صبيا وقالت ألي هذا حج قال نعم ولك أجر. കാരണം കുട്ടിയെ ഉയർത്തി കാണിച്ചിട്ട് നബിയെ ഈ കുട്ടിക്ക് ഹജ്ജ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഹജ്ജ് ഉണ്ട് നിനക്കാണ് കൂലി എന്ന് പറയല്ലാതെ നീ കുട്ടിക്ക് വേണ്ടി വേറെ തവാഫ് ചെയ്യണം, കുട്ടിക്ക് വേണ്ടി വേറെ ഹജ്ജ് സഹി ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വലിയ ചെയ്യുമ്പോൾ നിയ്യത്തുണ്ടായാൽ മതി, വേറെ പ്രത്യേകം ചെയ്യേണ്ടതില്ല. നേരത്തെ ഇവിടെ അബൂബക്കർ പറഞ്ഞതുപോലെ, പല ഷഫീഖ് പറഞ്ഞതുപോലെ പല ആളുകളും കുട്ടികളെ കൊണ്ട് നിർബന്ധമായും ഇഹ്റാം ചെയ്യിക്കണം. എന്തിനാ കുട്ടിക്ക് വേണ്ടി വേറെ തവാഫ് ചെയ്യണ്ടേ, വേറെ സഹി ചെയ്യണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ചെയ്യേണ്ടതില്ല എന്ന് ഷെയ്ഖ് അവരോട് കട്ടായമായി പറയാം. ഇനി വീണ്ടും പറഞ്ഞു, ഇദാ മർറത്തിൽ മർഅത്തുൽ ഹായിദു അബിൻ നുഫസാഉ ബിൽ മീഖാത്തി വഹുമ യുരീദാനിൽ ഹജ്ജ് അബിൽ ഉംറ ഫഇന്നഹുമ യൻവിയാനി ദുഖൂല ഫിൻ നുസുഖ് വയഫ്അലാനി മാ യഫ്അലുഹു ഗൈറുഹുമ ഇല്ല തവാഫ ബിൽ ബൈത്ത് فانهما ياتيان به بعد الطهر والاغتسال. വേറൊരു മസ്അല പറയാണ്. അതായത് ഇപ്പോ മീഖാത്തിൽ എത്തുമ്പോ ഒരു പെണ്ണ് ആർത്തവകാരിയാണ് അല്ലെങ്കിൽ പ്രസവരക്തം ബാധിച്ചവളാണ് എങ്കിൽ അവരെന്ത് ചെയ്യണം, അവരും ഇഹ്റാൻ ചെയ്യണം. കാരണം ഹജ്ജും ഉംറയും ഉദ്ദേശിക്കുന്നവർ ഒരിക്കലും തന്നെ മീഖാത്ത് വിട്ടുകിടക്കാൻ പാടില്ല ഇഹ്റാമിലായിക്കൊണ്ടല്ലാതെ എന്ന നിയമം ആർക്കും ബാധകമാണ്? ഹൈദുകാരിക്കും നിഫാസുകാർക്കും ബാധകമാണ്. അവരിവിടെ വന്നിരിക്കുക, റൂമിലിരിക്കുക, എന്നിട്ട് ശുദ്ധിയായിട്ട് തവാഫ് സഹി ചെയ്യുക. അതിനെന്താ തെളിവ്? ഹദീസ് ജാബിരിൻ തവീൽ ഫി സിഫത്തി ഹജ്ജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫീഹി ഫഖറജ്ന മഅഹു ഹത്താ ഹതൈന ദൽ ഹുലൈഫ ഫവലദത് അസ്മാ ബിന്ത് ഹുമൈസ്. യാ അഖി ഹജ്ജ് ഫിദ്ദസ്, ഞങ്ങൾ നബിയോടൊപ്പം പുറപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ദൽഹുലൈഫയിലെത്തി. അങ്ങനെ അസ്മാ ബിന്ത് ഹുമൈസ് മുഹമ്മദ് ബിൻ അബീബക്കറിനെ പ്രസവിച്ചു അവിടെ. അപ്പൊ അത്രയും പൂർണ്ണ ഗർഭിണിയായ പെണ്ണിനെ ഹജ്ജ് കൊടുക്കുന്നു. ഫർസലത്തീര റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈഫ അസ്നഉ. നമ്മളവിടുത്തെ മാതിരി 40 ദിവസം കിടക്കണം നിർബന്ധമൊന്നും ഇല്ലാത്ത അറബി പെണ്ണുങ്ങളെ ഞാനെന്താ ചെയ്യേണ്ടതെന്ന് നബിന്റെ അടുത്ത് കാളയച്ചു. ആര്? അസ്മാ ബിന്ത് ഹുമൈസ്. ഖാല ഇഖ്തസിലി വസ്തഫിരി ബിസൗബി വഹ്രിമി റവാഹു മുസ്ലിം. നീ കുളിക്കണം, എന്നിട്ട് രക്തം വരാതിരിക്കാൻ വേണ്ടി നല്ലോണം ഒരു തുണി വെച്ചിട്ട് കെട്ടിയിട്ട് അത് അരയിൽ മുറുക്കുക. അങ്ങനെ ചെയ്തിട്ട് നീ ഇഹ്റാമിൽ പ്രവേശിക്കണം. അപ്പൊ ഇഹ്റാമിൽ പ്രവേശിക്കാൻ അത് കുഴപ്പമില്ല. വലി ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ അന്ന അഹ്റമത്തു ബിഉംറത്തി മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹജ്ജത്തുൽ വദാ ഫജാഅഹൽ ഹൈലു ഹത്താ ഖറജ അന്നാസ് മിൻ മക്കലിൽ ഹജ്ജ് വഹിയ ലം തതുഹുർ فامرها النبي صلى الله عليه وسلم ان تحرم بالحج مع عمرتها وتكون بذلك قارنه. ഇതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹ സംഭവം തെളിവാണ്. അവർ നബിയോടൊപ്പം ഉംറക്ക് വേണ്ടി ഇഹ്റാം ചെയ്തിരുന്നു. ഹജ്ജത്തുൽ വിദാഇൽ നബിന്റെ കൂടെ ഉണ്ടായല്ലോ. പക്ഷെ അവർക്ക് ആർത്തവം വന്നു. അങ്ങനെ ഇവിടെത്തെ ദുൽഹജ്ജ് 4-ന് എത്തി, 8 ആയിട്ടും ക്ലിയർ ആയില്ല. അപ്പൊ അവർക്ക് നേരെ ഹജ്ജിൽ പ്രവേശിക്കേണ്ടി വന്നു. അപ്പോ അവസാനം പോകാൻ നേരത്തെ അവർ കരഞ്ഞു, നിങ്ങൾക്കൊക്കെ ഹജ്ജും ഉംറയും കിട്ടി, എനിക്ക് ഹജ്ജ് മാത്രമേ കിട്ടിയുള്ളൂ ആ വാദം നശ എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു? അവരോട് പറഞ്ഞു, അമറഹൻ നബി തുഹരിമ ബിൽ ഹജ്ജ് മഅ ഉംറതിഹ വതകൂന ബിദാലിക ഖാരിനതൻ. അവർ ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്യാൻ വേണ്ടി പറഞ്ഞു ശുദ്ധിയായപ്പോ ഉംറയോടൊപ്പം തന്നെ. എന്നിട്ട് അങ്ങനെ അവർ ഖിറാനായിട്ടാണ് ഹജ്ജ് ചെയ്തത്. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഫ്അലി മാ യഫ്അലുൽ ഹാജ് ഗൈറ അല്ലാ തതൂഫി ബിൽ ബൈത്തി ഹത്താ തതുഹരി. മറ്റ് ഹാജിമാർ ചെയ്യുന്നൊക്കെ നീയും ചെയ്തോ, പക്ഷേ തവാഫ് ചെയ്യേണ്ട ശുദ്ധിയാകുന്നതുവരെ. റവാഹുൽ ബുഖാരിയും മുസ്ലിം. അപ്പൊ അതും ഇതിന് തെളിവാണ്. അപ്പോ പല ആളുകൾക്ക് ഈ അബദ്ധം പറ്റാറുണ്ട്. അവർ ഇഹ്റാം ചെയ്തിട്ടില്ല, എന്ത് ചെയ്യാ, അവർക്ക് മെൻസസ് ആയതുകൊണ്ട് ചെയ്തില്ല. പറ്റുമോ? മെൻസസ്സാണെങ്കിൽ കുളിച്ചിട്ട് വെച്ച് കെട്ടിയിട്ട് എന്ത് ചെയ്യണം, ഇഹ്റാമിൽ പ്രവേശിക്കണം. നിസ്കരിക്കും മറ്റൊന്നും വേണ്ട, തൽബിയത്തൊക്കെ ചെല്ലാലോ, അറിയുന്ന ദിക്റുകളൊക്കെ ചെല്ല, അവിടെ റൂമിൽ കുത്തിരിക്കണം. വന്നിട്ട് പിന്നെ ശുദ്ധിയായിട്ട് കുളിച്ചിട്ട് പിന്നെ വേറെ ഇഹ്റാം മാറ്റൊന്നും വേണ്ട, ഇഹ്റാമിലാണല്ലോ, മനസ്സിലായില്ലേ? വന്നിട്ട് തവാഫും സഹി ചെയ്യാം. ഇനി വലമ്മാലം യഹ്സുൽ മിൻ ആയിഷത്ത് റളിയല്ലാഹു അൻഹ ലിത്യാന ബിഉംറത്തി മുസ്തഖില്ലത്തിൻ അനിൽ ഹജ്ജ് ബിസബബിൽ ഹൈലി തലബത്ത് മിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഅതി ബിഉംറത്തിൻ ബഅദൽ ഹജ്ജ് വലിമാലം യഹ്സുൽ. ആയിഷ ബീവിക്ക് ഒരു ഉംറ ചെയ്യാൻ സാധിച്ചില്ല, ഹജ്ജിന് മുമ്പായിട്ട് ഉംറ ചെയ്യണ്ടേ, അത് സാധിച്ചില്ലാത്തത് കൊണ്ട് അവർക്ക് ഹൈൽ വന്നല്ലോ. അവൻ നബിയോട് ആവശ്യപ്പെട്ടു ഹജ്ജിന് ശേഷം ഒരു ഉംറ ചെയ്യാൻ. ഫഅമർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖാഹ അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കറിൻ യദ്ഹബ് ബിഹാ ഇല തൻഈം വഹുവ അദ്നൽ ഹിൽ ഫഅതമറത്ത് മിൻ റവാഹുൽ ബുഖാരി മുസ്ലിം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സഹോദരനായ അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കറിനെ വിളിച്ചിട്ട് നീ ആയിഷാനെയും കൊണ്ടൊന്ന് തൻഈമിലേക്ക് പോ, അത് ഏറ്റവും അടുത്ത ഹില്ലാണ്, അപ്പൊ ഹില്ല് പോകണല്ലോ, ഉംറ കയറാൻ ചെയ്യണമെങ്കിൽ അതിന് തെളിവന്നതാ. അങ്ങനെ അവിടെ പോയിട്ട് ഉംറ ചെയ്തു. പക്ഷെ കൂടെ പോയി അബ്ദുറഹ്മാൻ അബൂബക്കർ എന്ത് ചെയ്തിട്ടില്ല, ഉംറ ചെയ്തിട്ടില്ല. വമൻ ഹസല ലഹു മിത്ല മാ ഹസല ലി ആയിഷ ഫലഹു അൻ യഅതമിറ ബഅദൽ ഹജ്ജ് കഉംറത്തി ആയിഷ. ആയിഷ ബീവിക്ക് വന്നതുപോലുള്ളൊരു സംഭവം ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് വരികയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ആയിഷ ചെയ്തതുപോലെ ഉംറ ചെയ്യാം, അല്ലാത്തവർക്ക് പറ്റില്ല എന്നാണ് ഷെയ്ഖ് പറയുന്നത്. നീ കേട്ടോളൂ. واما ما يفعله بعض الحجاج من التردد بين مكه والحل والاتيان بعمر متعدد فذلك من بالا ينبغي. എന്നാൽ ഇന്ന് ചില ഹാജിമാർ ചെയ്തു വരുന്നതുപോലെ മക്കയിൽ നിന്ന് നേരെ ഹില്ല് തന്നെയും പോവുക, എന്നിട്ട് ഉംറ എടുക്കുക, പിന്നെയും പോവുക, ഉംറ എടുക്കുക, ഇങ്ങനെ കുറെ ഉംറകൾ എടുക്കുന്നത് ഇത് ആവശ്യമില്ലാത്ത സംഗതിയാണ്, മനസ്സിലായില്ലേ? ലിഅന്ന നബിയ സല്ലല്ലാഹു അനാവശ്യമാണ്. ലിഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മ അദിന ലിആയിഷത ബിൽ ഉംറത്തി وجلس هو واصحابه في انتظار فراغها من العمره لم يرشد اصحابه الى ان ياتوا بعمره كعمره عائشه رضي الله عنها കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിക്ക് ഉംറക്ക് അനുവാദം കൊടുത്തപ്പോൾ നബിയും നബിയുടെ മറ്റ് സഹാബികളും അവരെ കാത്തിരിക്കുകയാണ്. ഇവിടെ മനസ്സിലായില്ലേ? അവർ ഉംറയിൽ നിന്ന് ഒഴിവായാൽ അവർക്ക് പോകാം. ഏതായാലും നമ്മൾ ആയിഷാനെ ഇവിടെ കാത്തിരിക്കല്ലേ, നമ്മൾ ഒരു ഉംറയും കൂടെ എടുത്തോളൂ, നിങ്ങൾക്ക് ഒരു ഉംറയും കൂടി എടുത്തോളി എന്ന് സഹാബികൾക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം നൽകിയില്ല. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഖൈറാണെങ്കിൽ അത് ആരാദ്യം ചെയ്ത് കാണിക്കണ്ട്, സഹാബികളാണ്. നബിയെ പ്രേരിപ്പിക്കും, മദീനത്തിന് ഇത്രയും ദൂരത്ത് നിന്ന് വന്നാണ്, നമ്മൾ എപ്പോഴും വരാൻ കഴിയൂല, ഒരു പുണ്യസ്ഥലത്ത് വെറുതെ ഇരിക്കുകയാണ്, സമയം കളയണ്ട, അതൊക്കെയല്ലേ ഇപ്പോഴത്തെ ന്യായം. മദീനത്ത് അന്ന് വളരെ ദൂരല്ലേ, 450 കിലോമീറ്റർ പോയി ഷോർട്ട് വഴി കണ്ടുപിടിച്ചു. അതിന് മുമ്പ് 500 കിലോമീറ്റർ ഉണ്ടായിരുന്ന പറഞ്ഞത്, ഒരു 50 കൊല്ലായിട്ടുള്ള ഒരു 35 കൊല്ലായിട്ടുള്ള ഈ റോഡ് വന്നിട്ടുന്ന, അതിനുമുമ്പ് 500-ലേറെ കിലോമീറ്റർ ചുറ്റിയിട്ടാണ് ഇവിടെ എത്തിയിരുന്ന. അപ്പൊ അങ്ങനത്തെ അന്ന് നടന്ന് നടന്ന് വന്ന ആളുകൾ ഇത്രയും എപ്പോഴും നമുക്ക് വരാൻ കഴിയൂല, അപ്പൊ കുറെ ഉംറ എടുക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ സ്വഹാബത്തത് വിട്ടുകളയോ? ഇതാണ് ചോദിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ഈ ഉംറക്കാരെ കൊണ്ട്, ഈ ആവശ്യമില്ലാത്ത ഈ ഉംറക്കാരെ കൊണ്ട് ഉണ്ടാകുന്ന വലിയ തിക്കും തിരക്കും തവാഫും സഹയും ചെയ്യുന്നവർക്കുള്ള ബുദ്ധിമുട്ടുകളും. വറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറഹു കുല്ലുഹാ വഹു, അതുകൊണ്ട് അതും കൂടി പരിഗണിച്ചിട്ട് ഈ ഉംറ ഒഴിവാക്കണം എന്നാണ് ഷെയ്ഖ് പറയുന്നത്, അത് ശരിയല്ല. വറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറഹു കുല്ലുഹാ വഹുവ ദാഖിലുൻ ഇലാ മക്ക ലൈസ മിന്നാ ശൈഉൻ അതാ ബിഹി വഹുവ ഖാരിജുൻ മിൻ മക്ക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഉംറകളെല്ലാം നബി മക്കയുടെ ഉള്ളിലായിരുന്നപ്പോഴാണ്, കണ്ടോ, മക്കക്ക് പുറത്തുപോയിട്ട് നബി എന്തിയിട്ടില്ല, ഒരു ഉംറ എടുത്തു വന്നിട്ടില്ല. മക്കയെ താമസിക്കുന്ന ആൾ പുറത്തുപോയിട്ട് ഉംറ എടുത്തു വരിക എന്നുള്ളയാൾക്ക് നബി മക്കയിലായിരിക്കുമ്പോ പുറത്തുപോയിട്ട് ഉംറ എടുത്തിട്ടില്ല. നബി പുറത്ത് മക്കന്ന് പുറത്തുപോയി, പുറത്തു പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോ ഉംറ എടുക്കും. ഇപ്പൊ ഉംറത്തുൽ ജിഹ്റാനാ, ജിഹ്റാനി നബി എപ്പോഴാ ഉംറ എടുത്ത്, നബി അവിടുക്ക് യുദ്ധത്തിന് പോയതാണ്, ഖ്വാഇഫിന്റെ ഭാഗത്തേക്ക് യുദ്ധം കഴിഞ്ഞ് വരുമ്പോ ഒരു ഉംറ എടുത്തു വന്നു. അപ്പൊ ഹറം അതിർത്തിക്ക് പോകേണ്ടി വന്നാൽ, പുറത്തു പോകേണ്ടി വന്നാൽ ഒരു ഉംറ എടുക്കുക എന്നല്ലാതെ ഉംറക്കായിട്ട് പോയ അത് ഉണ്ടായിട്ടില്ല, മനസ്സിലായി? അപ്പൊ ഒരാൾക്ക് പോയി ജിദ്ദേ പോണ്ടി വന്നു, അവര് ഉംറ എടുത്തിട്ട് വരാം. ആ ഇവിടെ താമസിക്കുന്ന ഒരാൾക്കേ ഹെല്ലിന് പുറത്തു പോകണ്ടേ, അപ്പൊ പുറത്തു പോകാന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറക്ക് അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ മക്ക താമസിക്കുന്ന ആൾക്ക് മാത്രമുള്ള ഒരു സംഗതിയാണിത്. അതിനിപ്പോ ആയിഷപ്പള്ളിയിൽ തന്നെ പോകണമെന്നില്ല, പള്ളിയിൽ മീഖാത്തു അല്ല, ആ തൊട്ടടുത്ത ഏതാണോ ഹെല്ല് അവിടെ പോയാൽ മതി, ഉമ്മൽ ഖുറന്റെ അവിടെ പോയാൽ മതി, അറഫന്റെ അവിടെ അവിടെ പോയാൽ മതി, മനസ്സിലായില്ലേ? ഇനി അടുത്തത്, യകൂനുൽ ലിബാസു ഫിൽ ഇഹ്റാമി ഇസാറം വരിദാൻ. എങ്ങനെയാണ് ഇഹ്റാമിന്റെ വസ്ത്രം, ഒരു മുണ്ടും ഒരു തട്ടവും. ഈ കൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ യുഹ്രിം അഹദുക്കും ഫി ഇസാരിൻ വരിദാഇൻ വനഅലൈൻ. ഒരു ഉടുക്കാനുള്ള മുണ്ടും ഒരു പുതക്കാനുള്ള തട്ടവും രണ്ട് ചെരുപ്പും, അതിലാണ് നിങ്ങൾ ഇഹ്റാം ചെയ്യേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം അഹമ്മദിന്റെ റിവായത്താണ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റിവായത്ത്. ഇത് ഹദീസാണ്. വയുസ്തഹബ്ബു അൻ യകൂന അബ്യളൈനി നദീഫൈനി, അത് രണ്ടും വെളുത്തതായിരിക്കലും വൃത്തിയുള്ളതായിരിക്കലും മുസ്തഹബ്ബാണ്, സുന്നത്താണ്. വലിൽ മുഹ്റിമി ഗസ്ലുഹുമ ഇദത്തസഖ വഇബ്ദാലുഹുമ ഹിന്ദൽ ഹാജ, ഒരാൾക്ക് ഈ രണ്ട് വസ്ത്രത്തും ചെളിയായാൽ അത് കഴുകുന്നതിനോ ആവശ്യമുണ്ടെങ്കിൽ അത് മാറ്റി വേറെണ്ണം എടുക്കുന്നതിനോ ഒരു വിരോധമില്ല, ജായിസാണ്. വലഹു യഖ്തസില അസ്നാ ഇഹ്റാം, ഇഹ്റാമിന്റെ ഇടയിൽ കുളിക്കുന്നതിനും ബുദ്ധിമുട്ടില്ല. അപ്പൊ കുളിക്കുമ്പോൾ വസ്ത്രം മാറ്റിയിട്ട് കുളിക്കാമല്ലോ, അതൊന്നും കുഴപ്പമില്ല. ലിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ദ ദുഖൂലിഹി മക്ക മിൻ ബിഇരി ദീത്വ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രവേശിക്കുമ്പോൾ ദീത്വയിൽ വെച്ച് കുളിച്ചിട്ടുണ്ട്. അത് ദീത്വാന്ന് മക്കയിലേക്ക് വരുന്ന വഴിയാണ്. മദീനത്ത് വരുമ്പോഴേ മക്കയെ പ്രവേശിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിച്ചതായിട്ട് ഹദീസ് ഉണ്ട്. അപ്പൊ നബി ഇഹ്റാമിലല്ലേ, മദീനത്ത് ഇഹ്റാം ചെയ്തു വന്നല്ല, അപ്പൊ ഇഹ്റാമിൽ കുളിക്കാം. വലിയ ഹദീസ് അബു അയ്യൂബ് അൻസാരി ഫീ ദാലിക്, ഈ വിഷയത്ത് അബു അയ്യൂബ് അൻസാരിയുടെ വേറെ ഹദീസും ഉണ്ട്. അടുത്തത് ഫീ തജറുദി നാസിക്ക് മിൻ തിയാബിഹിൽ മുഅ്താദതി വലബ്സിഹി ഇസാറം വരിദാഅൻ വസ്തിബാഉൻ നാസ് ഫീ ലബ്സിൽ ഇഹ്റാമി ലാ ഫർഖ ഫീ ദാലിക ബൈനൽ ഗനീ വൽ ഫഖീരി വൽ അമീരി വൽ മഅ്മൂർ ഫീ ഹാദ തസാവി ഫിൽ ലിബാസ് ഇൻദൽ ഇഹ്റാം തദ്കീറും ബി തസാവിഹിം ഫീ ലിബാസിൽ അഖ്ഫാനി ഇൻദൽ മൗത്ത് فإذا تذكر المسلم ذلك استعد للموت بالأعمال الصالحة التي تقربه إلى الله زلفا. ഉടുത്തിരിക്കുന്ന വസ്ത്രം മാറ്റിയിട്ട്, സാധാരണ വസ്ത്രം മാറ്റിയിട്ട് ഉടുക്കാനൊരു മുണ്ടും പുതക്കാനൊരു തട്ടവും, ഇങ്ങനെ അത് എല്ലാവരും ചെയ്യാൻ ഇഹ്റാമിൽ പ്രവേശിക്കുന്നല്ലാതെ എല്ലാവരും സമാണ്. അതിൽ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ അമീറെന്നോ ഭരണാധികാരിയെന്നോ ഭരണത്തിൽ താമസിക്കുന്ന പ്രജയെന്നോ രാജാവെന്നോ പ്രജയെന്നോ ഒരു വ്യത്യാസവും ഇല്ല. ഇഹ്റാമിന്റെ വസ്ത്രത്തിലുള്ള ഈ സമാനത, അത് നാളെ മരണത്തിന്റെ കഫൻ വസ്ത്രത്തിലെ സമാനതയും അതിന് ഓർമ്മിപ്പിക്കുകയാണ്. മരിക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ്, എല്ലാവർക്കും മൂന്നക്ഷണം തുണി, രാജാവിനായിട്ടും സാധാരണക്കാരനാണെങ്കിലും പോവശക്കാരനാകും, എല്ലാവർക്കും ഒരുപോലെ. അപ്പൊ ഇത് ഓർത്താൽ, മരണത്തെക്കുറിച്ച് ഓർത്താൽ, ഇത് കഫം പൂടയെ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ട് കഫൻ തുണിയെ പോലെ, രണ്ട് വെള്ളത്തുണി, എല്ലാവർക്കും ഒരേപോലെ മരിക്കുമ്പോഴിന്റെ അവസ്ഥ തന്നെയായിരിക്കും എന്നും ഒരു മുസ്ലിം ഓർത്താല് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ട് അയാള് എന്ത് ചെയ്യും, മരണത്തിനുവേണ്ടി, മരണത്യാശ ജീവിതത്തിനു വേണ്ടി തയ്യാറെടുക്കും. വമിന ഇത്തമറഫി അശ്ഹൂരിൽ ഹജ്ജ് സുമ്മ ആദ ഇലാ ബലദിഹി ഔ മകാനി ഇഖാമതിഹി ലം യകുൻ മുതമത്തിഅൻ ലിന്തിഹാഇ സഫരിഹി, എന്നാൽ ആരെങ്കിലും ഹജ്ജിന്റെ മാസങ്ങളിൽ ഉംറ എടുത്തു എന്നിട്ട് അയാൾ നാട്ടിലേക്ക് മടങ്ങി അല്ലെങ്കിൽ താമസ സ്ഥലത്തേക്ക് മടങ്ങി എന്നാൽ അയാള് മുതമത്തിഅവുകയില്ല. കാരണം അയാൾ സഫർ അവസാനിച്ചു, യാത്ര അവസാനിച്ചു, ഒരു യാത്രയിൽ തന്നെ ഉംറ ഹജ്ജ് എടുക്കലാണ് മുതമത്തിഅ. എന്നാൽ വമൻ അദ്ദൽ ഉംറത്തഫി അശ്ഹുറിൽ സുമ്മ ദഹബ ഇലൽ മദീനത്തി മസലൻ ഫഹു മുതമത്തിഉൻ ലിബഖാഇ സഫരിഹി ലിൽ ഹജ്ജ്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ, പുറത്തുനിന്നൊക്കെ വരുന്ന ആളുകൾ ഹജ്ജിന്റെ മാസത്തിൽ ഉംറ എടുക്കും എന്നിട്ട് മദീനത്ത് പോകും. മദീനത്ത് പോയാലും അവരെ യാത്ര അവസാനിച്ചിട്ടില്ല, നാട്ടിലെത്തോളം യാത്രയിൽ തന്നെയാണല്ലോ. അതുകൊണ്ട് അവർ ഉംറ തമത്തുഅ മുറിയുന്നില്ല, അയാൾ മുതമത്തിയ തന്നെയാണ്. വഅലൈഹി ഇന്ദൽ മുറൂറി ബിൽ മീഖാത്തൻ യുഹ്രിമ ബിൽ ഹജ്ജ് ഔ ബി ഉംറത്തിൻ ഉഖ്ര, അതുകൊണ്ട് അയാൾ പിന്നീട് ഇങ്ങോട്ട് മക്കയിലേക്ക് വരുമ്പോൾ അയാൾ ഹജ്ജിന് വേണ്ടിയോ അല്ലെങ്കിൽ ഉംറക്ക് വേണ്ടിയോ രണ്ടാമതും ഒരു ഇഹ്റാമിൽ പ്രവേശിക്കൽ നിർബന്ധമാണ്. കാരണം ഹജ്ജോ ഉംറയോ ഉദ്ദേശിച്ച് മക്കത്ത് വരുന്ന ആള് ഇഹ്റാമിലല്ലാതെ വരാൻ പാടില്ല. അപ്പൊ ഒന്നുകിലും ഉംറ എടുക്കുക, അല്ല ഹജ്ജിന്റെ ടൈം ആയിട്ടുണ്ടെങ്കിൽ ഹജ്ജിന് ഇഹ്റാം ചെയ്യുക. ലിയഹ്സുല ലഹു ബിദാലിക ഉംറതാനി മിനൽ മവാഖീത്തി, അതുകൊണ്ട് അദ്ദേഹത്തിന് രണ്ട് ഉംറ കിട്ടും, വഹജ്ജിന് ഒരു ഹജ്ജും കിട്ടും. നമ്മുടെ നാട്ടിൽ വരുന്നവർക്കൊക്കെ രണ്ട് ഉംറ കിട്ടുമല്ലോ, ആദ്യം വരുമ്പോൾ ഉംറയും പിന്നെ മദീനത്ത് പോയി വരുമ്പോൾ ഉംറയും. വലൈസ അലൈഹില്ല ഹദിയും വാഹിദുൻ, പക്ഷെ അയാൾക്ക് ഒരു അറിവ് മാത്രം കൊടുത്താൽ മതി, വഹുവ ഹദിയു തമത്തുഅ്, തമത്തുഅന്റെ അറിവ്. ഇനി വലിമൻ ഹജ്ജൽ ഫർള ബിഇതമർ അൻ നഫ്സിഹി അൻ യഹജ്ജ ബിഇതമർ അൻ ഗൈരിഹി മിൻ അഖരിബാഹി വഗൈരിഹിം മിമ്മൻ തജൂസു നിയാബത്തു ഫർളം വനഫലൻ, ഒരാൾ തനിക്ക് വേണ്ടിയുള്ള ഫർളായ ഹജ്ജും ഉംറയും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ താനല്ലാത്ത തന്റെ കുടുംബക്കാരിൽപ്പെട്ടവരോ അല്ലാത്തവരോ ആയ മറ്റു മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഹജ്ജോ ഉംറയോ പകരമായി ചെയ്യുന്നതിന് അനുവദിക്കപ്പെട്ടതാണ്. ഫർളായതും ചെയ്യാം, വേറൊരാൾക്ക് ഫർളായ ഉംറ ചെയ്യാണ്ട് അയാളെ പൈസ ഉണ്ട് പക്ഷെ പോകാൻ വയ്യ, അയാൾ ഒരാളെ അയക്കാണ്, അല്ലെങ്കിൽ ഫർളായ ഹജ്ജുണ്ട് പക്ഷെ പോകാൻ വയ്യ, അപ്പൊ അയാൾ പകരം ആളെ അയക്കാണ് എങ്കിൽ, ഈ അയക്കപ്പെടുന്ന ആൾ സ്വന്തം ഹജ്ജോ ഉംറയും ഫർളായത് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ അയാൾക്ക് മറ്റൊരാൾക്ക് വേണ്ടി പകരം ചെയ്യുന്നതിന് വിരോധമില്ല. സ്വഭാവം കാനതാലിക്ക് എഹ്സാന മിനൽ ഹാജിൽ മഹജൂജ് അന്നു ഔക്കാന ഫി മുഖാബിലി മാലി, ഇങ്ങനെ ചെയ്യുന്നത് ഹജ്ജ് ചെയ്യുന്ന ആള് ആർക്കു വേണ്ടിയാണോ ഹജ്ജ് ചെയ്യുന്നത് അയാൾക്ക് ഒരു നന്മ നൽകി സ്വന്തം ചെയ്തു കൊടുക്കുകയാണ്, ഒന്നും വാങ്ങാതെ അങ്ങനെയും ചെയ്യാം. അപ്പോൾ വളരെ അവശനായി കിടക്കുന്ന, പ്രായമേറെ ചെന്ന് ഇനിയൊരിക്കലും വരാൻ കഴിയില്ല എന്നുള്ള ഒരു അവശനായി കിടക്കുന്ന ഉമ്മാക്ക്, ഉപ്പാക്കോ എളാപ്പാക്കോ ഒക്കെ വേണ്ടി ഒരാൾ ഹജ്ജ് ചെയ്യുന്നു, അയാളിൽ നിന്നൊന്നും വാങ്ങുന്നില്ല. അങ്ങനെയും ചെയ്യാം, അതല്ല അയാളുടെ പൈസ വാങ്ങിക്കൊണ്ടും ചെയ്യാം, രണ്ടും ചെയ്യാം. ലാക്കിൻ ഇതാഹത ശയ്യൻ ഫലാജു തഞ്ഞക്കൊൽ ബാഹിസു അലഹിൽമാൽ, പക്ഷെ പൈസ വാങ്ങുന്നുണ്ടെങ്കിൽ പൈസ ആയിരിക്കരുത് അയാളെ ഉള്ള പ്രേരണ. ഹജ്ജിയാളുടെ പ്രേരണ ആ പൈസ ഇട്ടുമല്ലോ നീ ആയിരിക്കരുത്. പൈനതാലിക്ക മതവും, അത് മോശമായ കാര്യമാണ് ഇബാദത്തിൽ. അന്നഹുമിൻ ഇറാദത്തിൽ ഇൻസാലിഫ് അമലിഹ ദുനിയാ, അതുകൊണ്ട് ഇബാദത്ത് കൊണ്ട് ദുനിയാ ഉദ്ദേശിക്കുക എന്നുള്ളത് തെറ്റാണ്. അപ്പൊ ഫർക്കും ബൈനമൻ യഹജ്ജു ലിയഖുദ വമൻ യഖുദ ലിയഹജ്ജ, പൈസ വാങ്ങാൻ വേണ്ടി ഹജ്ജ് ചെയ്യുന്നവനും ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് തനിക്ക് പൈസ അല്ല ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് പൈസ വാങ്ങുന്നു, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫൈനൽ ഹജ്ജ് അലില്ല ഹദി മതുമൂവും, കാരണം പൈസ വാങ്ങാൻ വേണ്ടി ഹജ്ജ് ചെയ്യുക എന്നുള്ളത് ആക്ഷേപിക്കപ്പെടുന്ന കാര്യമാണ്. ലിയന്നൽ ഹജ്ജ് ഫി വസീലത്തുൻ, കാരണം ഹജ്ജ് അതൊരു വസീല, ഒരു മാർഗമാണ്. വല്ലഹദു ഹായ, അയാളെ ലക്ഷ്യം എന്താണ്? പൈസ വാങ്ങലാണ്. അങ്ങനെ ലക്ഷ്യം പൈസ വാങ്ങലും അതിനുള്ളൊരു മാർഗം ഹജ്ജ് ആകാൻ പാടില്ലാത്തതാണ്. നേരെ മറിച്ചാണെങ്കിൽ കുഴപ്പമില്ല, ഹജ്ജിന് പൈസ വാങ്ങിയിട്ട് ഹജ്ജ് ചെയ്യാൻ ഒരാൾക്ക് ബദൽ ഹജ്ജ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. വാമ്മൽ അഖദുലിൽ ഹജ്ജ്, ഹജ്ജിന് വേണ്ടി പണം സ്വീകരിക്കാൻ അത് തെറ്റല്ല മഹ്മൂദ്, അത് ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഹജ്ജ് ചെയ്ത് കൊടുക്കാണ് ആവശ്യത്തിന് പൈസ വാങ്ങിയിട്ട്. എന്നാൽ അന്നൽ അഖദ ഫീഹി വസീലത്തുൻ വൽ ഹജ്ജ് ഹായ, എന്നാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? പണം വാങ്ങലൊരു വസീലയും ഹജ്ജാണ് അയാളുടെ ലക്ഷ്യവും. നേരെ മറിച്ച് ആകരുത്, പണം വാങ്ങൽ ലക്ഷ്യവും ഹജ്ജിനു മാർഗമാകാൻ പാടില്ല. വഹാദ കമൻ യുഹിബ്ബു അൻ യഹജ്ജ മഅ അന്നാസ് വലൈസ ലഹു മാലുൻ യഹജ്ജു ബി ഫറാദൽ വുസൂല ഇലൽ ഹജ്ജ് ബിമാ യഖുദു മിനൽ മാൽ. ഇത് ഒരാളെ ഉദാഹരണം പോലെയാണ്. അയാൾക്ക് ജനങ്ങളെ കൂടെ ഹജ്ജ് ചെയ്യാൻ ഇഷ്ടമുണ്ട്, പക്ഷെ അയാളിൽ പൈസ അല്ല, അവിടെ എത്തിച്ചേരാനുള്ള പൈസ അല്ല. അപ്പൊ അയാൾ വേറെ ആളുകൾ പറഞ്ഞു ഞാൻ പൈസ ഹജ്ജ് പോന്നോന്ന് പറഞ്ഞ് അപ്പൊ അയാളിൽ പൈസ വാങ്ങുകയാണ്, അതിന് കുഴപ്പമില്ല. അതുപോലെയാണ് ഇതും വേറെ ആൾക്കൊണ്ട് പകരം ഹജ്ജ് ചെയ്യുന്നതും. വൈദ ഹജ്ജൻ ഗൈരിഹി നവാബ് ഖൽഫിഹി അന്നൽ ഹജ്ജ ലിമൻ അറാദ ലിമൻ അൽ ഹജ്ജ അൻഹു, അങ്ങനെ പകരം ഹജ്ജ് ചെയ്യുന്ന ആള് മറ്റൊരാൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ കൽബ് കൊണ്ട് നിയ്യത്ത് ചെയ്യണം. ഈ ഹജ്ജ് ആർക്ക് വേണ്ടിയാണ് ഉദ്ദേശം? അയാൾക്ക് വേണ്ടി നിയ്യത്ത് ചെയ്യണം. ബലവന്യത്തല ബിമാനവ, ആ നിയ്യത്ത് ചെയ്ത കാര്യം പറയുന്നതിനും അനുവദനീയമാണ്. ഏതുപോലെ ലബ്ബൈക ഹജ്ജൻ അൻ അബി, എന്റെ ഉപ്പാക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുമ്പോൾ, ഉമ്മാക്ക് വേണ്ടി ഞാൻ ലബ്ബൈക ഹജ്ജൻ ഉമ്മി, ഔ അൻ ലബ്ബൈക ഹജ്ജൻ അൻ മുഹമ്മദിൻ, ലബ്ബൈക ഹജ്ജൻ ഫാത്തിമ എന്നൊക്കെ ഏതാണ് വൈസമ്മി പേര് പറയാം. അത് തെളിവെന്താ? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസാണ്. സമിഅ അന്നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലൻ യഖൂൽ ലബ്ബൈക അൻ ശുബ്രുമ, ലബ്ബൈക അൻ ശുബ്രുമ എന്നൊരാൾ പറയുന്നത് റസൂൽ കേട്ടു. ഫഖാല ഹജ്ജ്, നീ ഹജ്ജ് ചെയ്തോ? ഫഖാല അല്ല, ഞാൻ ചെയ്തിട്ടില്ല. ഫഖാല ഹജ്ജ് അൻ നഫ്സിക് സുമ അൻ ശുബ്രുമ, ആദ്യം നീ നിനക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുക, സുമ ഹജ്ജ് അൻ ശുബ്രുമ, പിന്നെ ശുബ്രുമാക്ക് വേണ്ടി ചെയ്യ് എന്ന് റസൂൽ പറഞ്ഞു എന്നാണ്. ഇത് തബറാനി റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസാണിത്, സഹീഹായ തെളിവിന് കൊള്ളാവുന്ന ഹദീസാണ്. അപ്പൊ അതിൽ തെളിവുണ്ടെന്ത്? ഒരാൾ തനിക്ക് വേണ്ടി ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ മറ്റൊരാൾക്ക് വേണ്ടി പകരം ചെയ്യാൻ പാടില്ല എന്നതിന്റെ തെളിവും കൂടിയാണ് ഈ ശുബ്രുമന്റെ ഹദീസ്. ശുബ്രുമ ആരാന്ന് ചോദിച്ചപ്പോ അഖുല്ലി ഔ ഖരീബ്, അടുത്ത സഹോദരനാണ് അല്ലെങ്കിൽ ബന്ധുവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാമെന്നും അതിന് കിട്ടി, സ്വന്തം ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ ചെയ്യാൻ പാടില്ല എന്നും അതിന് കിട്ടി. ശരി. വയജൂസ് ഹജ്ജുൽ മർഅത്തി അനി റജുൽ, ഒരു പെണ്ണ് പുരുഷന് പകരമായിട്ട് ഹജ്ജ് ചെയ്യാം. അതിന് തെളിവെന്താ? ഫളൽ ഇബ്നു അബ്ബാസിന്റെ ഹദീസാണ്. ഖസ്അമി ഗോത്രത്തിൽപ്പെട്ട പെണ്ണ് എന്റെ ഉപ്പാക്ക് ഹജ്ജിന്റെ ഫറളെത്തിയിട്ടുണ്ട്, പക്ഷെ ഇവർക്ക് വാഹനത്തിൽ ഇരിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞു. അപ്പൊ നീ നിന്റെ ഉപ്പാക്ക് വേണ്ടി ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പൊ മകള് ഉപ്പാക്ക് വേണ്ടി ചെയ്യാൻ, പെണ്ണാണിന് പകരമായിട്ട് ചെയ്യാം, മനസ്സിലായില്ലേ? നേരെ മറിച്ചും ചെയ്യാം. ആ പൈസ കൊടുക്കല്ലേ വേണ്ടത്, പൈസ കൊടുത്തോലെ കൊണ്ടുവരല്ലേ വേണ്ടത്, അത് പറ്റില്ല. വയജൂസ് ഹജ്ജുർ റജുലി അനിൽ മർആ, മനസ്സിലായില്ലേ? ഒരു പുരുഷൻ പെണ്ണിന് വേണ്ടി പകരം ഹജ്ജ് ചെയ്യാൻ പറ്റും. അതിന് തെളിവെന്താ? ബുഖാരിലെ ഹദീസ്, ഒരാൾ നബിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എന്റെ നിന്നെ ഉഖ്തി നദറത്തൻ തഹജ്ജ, എന്റെ സഹോദരി ഹജ്ജ് ചെയ്യാൻ നേർച്ചയാക്കിയിട്ടുണ്ട്, പക്ഷേ നേർച്ച വീട്ടിൽ നിന്നും ഒരു മരിച്ചു, ഇന്നഹ മാത്തത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലൗ കാന അലൈഹ ദൈനും അകുന്ത ഖാളിഹി, അവൾക്കൊരു കട ഉണ്ടായിരുന്നെങ്കിൽ അവൾ മരിച്ചാലും നീ അത് വീട്ടൂലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു അതേ. കാല നഅം, ഖാല ഫഖലില്ലാ ഫഖലി ഫഖലില്ലാ, അള്ളാഹ്ക്ക് നീ കടം വീട്ടിക്കോ, ഫഹു അഹഖു ബിൽ ഖളാ, കടം വീട്ടുന്നതിൽ ഏറ്റവും യോജിച്ച അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹുള്ള കടാണത് നേർച്ച. അപ്പോൾ അവിടെ പെണ്ണിന് പകരം ആണിന് ചെയ്യാൻ അനുവാദം കൊടുത്തു, ആണിന് ചെയ്യാൻ ആണിന് പകരം പെണ്ണ് ചെയ്യാനും അനുവാദം കൊടുത്തു. വല്ലദീന യജൂസു അൻ യുഹജ്ജ വയുഅ്തമർ അൻഹും സലാസ, ആർക്കൊക്കെ വേണ്ടി പകരം ഹജ്ജും ഉംറയും ചെയ്യാം, പഠിച്ചു വെച്ചോ. ഒന്ന് അൽ മയ്യിത്ത്, മരിച്ച ആള്. രണ്ട് വൽ ഹരിമുൽ കബീർ അല്ലദീ ലാ യസ്തതീഉ റുക്ഉ, വാഹനത്തുമ്മൽ ഇരിക്കാൻ വയ്യാത്ത, യാത്ര ചെയ്യാൻ വയ്യാത്ത അത്ര അവശനായ വയസ്സൻ അല്ലെ വയസ്സത്തി. വൽ മരീദു മർല ലാ യുർജാ ബർഉ, അതുപോലെ തന്നെ മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത നിത്യരോഗി. ഈ മൂന്നാളുകൾക്ക് വേണ്ടിയേ പകരം ഹജ്ജ് ചെയ്യാവൂ. ആരൊക്കെയെന്ന് പറഞ്ഞാൽ ആശ്ര, ഒന്ന് മയ്യത്ത്, അതായത് യാത്ര ചെയ്യാൻ കഴിയാത്ത അത്ര അവശത ബാധിച്ച വൃദ്ധൻ. പിന്നെ സുഖപ്പെടൂല എന്ന് വിചാരിക്കപ്പെടുന്ന രോഗി. തന്റെ സഹോദരിക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ നബി അനുവാദം കൊടുത്ത ഹദീസ് മരിച്ചവൽക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ എന്നതിന്റെ തെളിവാണ്. എന്റെ സഹോദരി നേർച്ചയ്ക്കുള്ള മരിച്ചോ എന്നല്ലത്, ചിലർക്ക് സംശയം അങ്ങനെ പറ്റുമോ പറ്റുമോ എന്ന്. ഹദീസ് തെളിവാണ്, മനസ്സിലായില്ലേ. ഹദീസ് ഹജ്ജിൽ ഖസ്അമിയത്ത നബീഹ, എന്റെ ഉപ്പാക്ക് പറ്റൂല, വാത്ത് മരിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞപ്പോ അനുവാദം കൊടുത്തത് യദുല്ലു അലൽ ഹജ്ജ് അലിൽ ഹറമിൽ ഹരിമിൽ കബീർ, പ്രായം ചെന്ന വയസ്സിന് പകരമായിട്ട് ഹജ്ജ് ചെയ്യാം, വയസ്സായ ആൾക്കൊണ്ട് ഹജ്ജ് ചെയ്യാം എന്നതിന് ഖസ്അമിയ ഗോത്രപ്പെട്ട പെണ്ണിന്റെ ചോദ്യവും തെളിവാണ്. വമിസ്ലുഹു ഫീ ദാലിക അൽ മരീദു മർനല്ലാ യുർജാവർ, അതുപോലെ തന്നെയാണ് മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗിയും. മനസ്സിലായില്ലേ. അപ്പോ ഇഹ്റാം കഴിഞ്ഞു, അടുത്തത് തൽബിയ. അത്തൽബിയത്തു മസ്തറു ലബ്ബ, ലബ്ബ എന്നതിന്റെ മസ്തറാണ് ലബ്ബ യുലബ്ബി തൽബിയത്ത്. ഐ ഖാല ഫിൽ ഉംറത്തി വൽ ഹജ്ജ് ലബ്ബൈക്ക്, ഉണ്ടോ ഹജ്ജിലും ഉംറയിലും ലബ്ബൈക്ക് പറയും. ലബ്ബൈക്ക് അല്ലാഹുമ്മ ഹജ്ജൻ, ലബ്ബൈക്ക് അല്ലാഹുമ്മ ഉംറത്ത് എന്ന് പറയും. വഖദ് മറ ഖരീബൻ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇൻദ ഇഹ്റാമിഹി ലബ്ബൈക്ക് ഉംറത്തൻ വഹജ്ജത്തൻ എന്ന് നബി പറഞ്ഞതായിട്ട് ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു. എന്താ ലബ്ബൈക്ക് എന്റെ അർത്ഥം? ജവാബുൻ ഹസനുൻ യുജീബു ബിഹി മൻ നൂദിയ, വിളിക്കപ്പെട്ട ഒരാള് കൊടുക്കുന്ന ഒരു നല്ല മറുപടിയാണ് ലബ്ബൈക്ക്. നമ്മൾ മദ്രസ പഠിപ്പിക്കുകയാണ്, പേര് വിളിക്കുമ്പോൾ കുട്ടികൾ ഹാലിർ എന്ന് പറയും ചില ക്ലാസ്സുകൾ. ചില ആളുകൾ ലബ്ബൈക്ക് അബൂബക്കർ, ലബ്ബൈക്ക് ആമിന, ലബ്ബൈക്ക് എന്ന് പറയും. എന്നതിന് അർത്ഥം وقد جاء في احاديث ان عددا من الصحابه اذا ناداهم النبي قال احدهم لبيك يا رسول الله يا سعد سعدين വിളിക്കും ലബ്ബൈക്ക് യാ റസൂൽ അല്ലാ, ഞാൻ ഇതാ വന്നിരിക്കുന്നു. അങ്ങനെ സഹാബികൾ വിളി കേട്ടതായിട്ട് ഹദീസിലുണ്ട്. وفي بعضها لبيك وسعديك, അത് വിളി കൂട്ടിയിട്ട് ഞാൻ ഇതാ നിങ്ങളെ വിളിക്ക് ഉത്തരം ചെയ്തു വന്നിരിക്കുന്നു, ഞാൻ ദാ സൗഭാഗ്യവാനായിരിക്കുന്നു എന്ന് പറഞ്ഞു സഅദൈക്കും കൂടി കൂട്ടി. വമിൻഹ ഫി സഹീൽ ബുഖാരി മാജാ ഫിൽ ഹദീസ്, ഹദീസിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് സഹീൽ ബുഖാരിൽ 1, 2, 3, 4 ഹദീസ്. വഫി കിതാബിൽ അദബി മിൻ സുന്നി അബി ദാവൂദ്, ഇതിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വിളിച്ചപ്പോ ജവാബ് കൊടുത്തു. ബാബു മൈ യഖൂലു ലബ്ബൈക ഇൻദൽ ജവാബ്, അദബുൽ മുഫ്രദിൽ ബുഖാരിന്റെ ഒരു ഹദീസ് കിതാബാണല്ലോ, സഹീൽ ബുഖാരിക്ക് പുറമേ ഉണ്ടോ. ഉത്തരം പറയുമ്പോ ലബ്ബൈക എന്ന് പറയുന്ന അധ്യായം, അപ്പൊ അത് പറ്റും. വല്ലാഹു അസ്സ വജല്ല ദഅ അന്നാസ ലി ഹജ്ജിൽ ബൈത്തിൽ ഹറാം, അല്ലാഹു ജനങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട് ഈ പരിശുദ്ധ ഗേഹത്തിൽ വന്ന് ഹജ്ജ് ചെയ്യാൻ വേണ്ടി. വഖാല ലി നബിയിഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബിയോട് അല്ലാഹു പറഞ്ഞു, എന്താ പറഞ്ഞത്? വഅദ്ദിൻ ഫിന്നാസ ബിൽ ഹജ്ജ് യഅതൂക രിജാല വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. കഅബ പുനർനിർമ്മാണം നടത്തിയ ശേഷം പ്രഖ്യാപിക്കാൻ വേണ്ടി വാദ്ദിൻ, നീ വിളംബരപ്പെടുത്തുക ഫിന്നാസ് ജനങ്ങൾക്കിടയിൽ, ബിൽ ഹജ്ജ് ഹജ്ജിനെ സംബന്ധിച്ച് റെഡിയായിട്ടുണ്ട് എല്ലാവരും ഹജ്ജിനൊന്നുള്ളിന്ന് വിളംബരപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു. യൗതൂഖ്, അവർ നിന്റെ അടുക്കൽ വരും രിജാലൻ, നടന്നു കാൽനടയായിക്കൊണ്ട്, വാലാകുല്ലി ളാമിരിൻ മെലിഞ്ഞൊട്ടി ഒട്ടകങ്ങളെ പുറത്തായിക്കൊണ്ടും, യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, എല്ലാ രാജ്യത്തിന്റെ മുക്കുമൂലകളിൽ നിന്നും ഇവിടെ എത്തുന്നു. ഇബ്രാഹിം നബിന്റെ വിളി, അള്ളാഹു എല്ലാവരെയും ദായിമാരിലൂടെ അല്ലേ പിന്നീട് വന്ന നബിമാരിലൂടെ ജനങ്ങളിൽ എത്തിക്കുകയാണ്. അപ്പൊ ആ വിളി ഇന്നുണ്ട്, ആ വിളിക്ക് ഉത്തരം ചെയ്തിട്ടാണ് ഇവിടെ അജ്ജിന് വരുന്ന ആൾ വരുന്നത്. ഇബ്രാഹിം നബിന്റെ വിളി, ഇബ്രാഹിം നബിന്റെ വിളി കിട്ടിയിട്ടില്ല മോനെ എന്ന് പറയും അല്ലേ. എന്താ അജ്ജിന് പറഞ്ഞ പൈതാ വസലൽ മുസ്ലിം ഇലൽ മീഖാത്തി വദഖല ഫിന്നുസുഖി, അങ്ങനെ മുസ്ലിം മീഖാത്തിലെത്തിയിട്ട് ഹജ്ജ് കർമ്മങ്ങളിൽ പ്രവേശിക്കുമ്പോൾ അതാബി തൽബിയത്തി, അയാൾ തൽബിയത്ത് കൊണ്ടുവരുന്നു. ഒമാനാദാലിക്ക, അതിന്റെ അർത്ഥം എന്താണ്? അന്നക്ക ദഅഉതനിയാ റബ്ബി, എന്റെ റബ്ബേ നീ എന്നെ വിളിച്ചു, ഇബ്രാഹിം നബിയുടെ നാവിലൂടെ നീ എന്നെ വിളിച്ചു, അത് മുഹമ്മദ് നബിയിലൂടെ ഞാൻ കേട്ടു, ദായിമാരിലൂടെ ഞാൻ കേട്ടു. ഏയ് ലിഹജ്ജ് ബൈത്തിക്ക, നിന്റെ ഭവനത്തിക്കൽ വന്ന് ഹജ്ജ് ചെയ്യാൻ. വയസ്സർത്തലിയ സബീലജി ഇലാദാലിക്ക, അങ്ങനെ വരാനുള്ള വഴി നീ എനിക്ക് എളുപ്പമാക്കി തന്നു. അതുകൊണ്ട് ഫലബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം ചെയ്ത് ഞാനിതാ വന്നിരിക്കുന്നു. ഒമാനാ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ഇജാബത്തം പഴയത് ഇജാബത്തിൻ, നിന്റെ വിളിക്കിതാ വീണ്ടും ഞാനിതാ ഉത്തരം ചെയ്തിരിക്കുന്നു, ഞാനിതാ വന്നിരിക്കുന്നു, ഞാനിതാ ഹാജറായിരിക്കുന്നു എന്നാണ് എന്തിന്റെ അർത്ഥം? ലബ്ബൈക്ക് എന്നതിന്റെ അർത്ഥം. ഇനി തൽബിയത്തിന്റെ രീതി എങ്ങനെയാണ്? സിഫത്തു തൽബിയത്തി റസൂലില്ലാ വസിഫത്തു തൽബിയത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, ലബ്ബൈക്ക് ലാ ശരീക ലക ലബ്ബൈക്ക്, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്. ഇതാണ് റസൂലുള്ളാഹിന്റെ തൽബിയത്ത്. മനസ്സിലായില്ലേ? അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം ചെയ്ത് ഞാൻ ഇതാ വന്നിരിക്കുന്നു, ലാ ശരീക ലക്, നിനക്ക് യാതൊരു പങ്കുകാരും കൂറുകാരുമില്ല. ഇന്നൽ ഹംദ വന്നിഅമത ലക്, എല്ലാ സ്തുതിയും നിനക്കുള്ളതാണ്, എല്ലാ അനുഗ്രഹങ്ങളും നിന്റേതാണ്. വൽ മുൽക്ക് ലക വൽ മുൽക്ക്, എല്ലാ ആധിപത്യവും നിനക്കുള്ളതാണ്. ലാ ശരീക ലക്, തൗഹീദിന്റെ പ്രഖ്യാപനം, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല. ഇത് ബുഖാരി മുസ്ലിം റിവായത്തിന്റെ ഹദീസാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമറിൽ നിന്ന് നബിന്റെ തൽബിയത്ത് ഇങ്ങനെയായിരുന്നു എന്ന് മനസ്സിലായില്ലേ? ഇനി ബുഖാരിയുടെ റിവായത്തിലും മുസ്ലിമിന്റെ റിവായത്തിലും ഒക്കെ ഉണ്ട്. എന്ത്? അതിൽ ഇങ്ങനെയും കൂടി ഉണ്ട്, നബിന്റെ തൽബിയത്ത് പറഞ്ഞിട്ടില്ല, ഈ വാചകങ്ങളിൽ നബി വർദ്ധിപ്പിക്കുമായിരുന്നില്ല എന്നുണ്ട്. വജാഅത്ത് തൽബിയത്ത് റസൂലുള്ളാഹി സ്വസ്സലം ഫി ഹദീസ് ജാബിറിൻ തവീൽ ഫി സഹീഹ് മുസ്ലിം. ജാബിർ റളിയല്ലാഹു അൻഹു നബിന്റെ ഹദീസ് ഹജ്ജ് റിപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ ഹദീസ് മുസ്ലിമിലുണ്ട്, അതിലുണ്ട്. ഇത് ഇബ്നു ഉമറിന്റെ ഹദീസിൽ പറഞ്ഞതുപോലെ തന്നെ. അതുപോലെ സഹീൽ ബുഖാരി ആയിഷ ബിബിന്റെ ഹദീസിലുണ്ട്, പക്ഷെ അതിൽ ലാ ശരീകലക്കാന്നില്ല, അവസാനത്തിൽ ലാ ശരീകലക്ക് ഉണ്ടല്ലോ, അതില്ല. നസായി അദ്ദേഹത്തിന്റെ സ്വന്നിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, അങ്ങനെ പലരും ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ വേറൊരു ഹദീസിൽ മുസ്ലിമിന്റെ തന്നെ അബൂ ഹുറൈറയുടെ ഹദീസിലുണ്ട്, കാനമിൻ തൽബിയത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലബ്ബൈക ഇലാഹൽ ഹഖ്, ലബ്ബൈക അല്ലാഹുമ്മക്ക് പകരം ലബ്ബൈക ഇലാഹൽ ഹഖ് എന്നും ചിലപ്പോൾ പറഞ്ഞതായിട്ട് റിവായത്തുണ്ട്. പിന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തൽബിയത്ത് ചൊല്ലുമ്പോൾ ലബ്ബൈക ലബ്ബൈക വസഅദൈക വൽഖൈറു ബിയദൈക ലബ്ബൈക വർറഗ്ബാ ഇലൈക വൽഅമൽ എന്ന് കൂട്ടിച്ചൊല്ലിയതായിട്ട് ഹദീസിലുണ്ട്. ചില ആളുകൾ വിദഅത്ത് ഉണ്ടാക്കാന്നുള്ള ഈ തെളിവ്, നബിന്റെ തൽബിയത്ത് അങ്ങനെ ആയിരിക്കും, മൂപ്പര് സ്വന്തം കൂട്ടിയില്ലേ, അപ്പൊ ദീനിൽ പുതിയത് ഉണ്ടാക്കാന്ന് തെളിവാന്നൊക്കെ അതിന് പറയാറുണ്ട്. അത് തെളിവ് പറയാൻ പറ്റില്ല, കാരണം നബിന്റെ കാലത്തായി ചൊല്ലിയത് നബി അത് കേട്ടു അംഗീകരിച്ചു. ഹലാസ്, സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഖൗലും ഫിഅലും മാത്രമല്ല, എന്തുകൂടിയാണ്? തഖരീർ, അംഗീകാരം. അപ്പൊ നബി അംഗീകരിച്ചാൽ പിന്നെ ബസ്, പിന്നത് വിദഅത്താവില്ല, മനസ്സിലായില്ലേ? അപ്പോ അദ്ദേഹം ഇത്രയും വൽ ഖൈറു ബി അദൈക് ലബ്ബൈക വ സഅദൈക് വൽ ഖൈറു ബി അദൈക് ലബ്ബൈക വർറഗ്ബാഹു ഇലൈക വൽ അമൽ എന്നുകൂടെ. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ അതും കൂട്ടിച്ചെല്ലുന്നതിന് തെറ്റില്ല. ഇബ്നു ഉമർ ചെല്ലുകയും നബി അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വഖദ് ഇസ്തമലത്ത് തൽബിയത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഇസ്ബാത്തി തൗഹീദി വൽ ബറാഅത്തി മിനശ് ശിർക്കി. ഇനി എന്താണ് തൽബിയത്തിന്റെ ആശയം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തൽബിയത്ത് തൗഹീദിനെ സ്ഥിരപ്പെടുത്തൽ ഉൾക്കൊള്ളുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ ശിർക്കിൽ നിന്നുള്ള ബറാഅത്ത്, ശിർക്കിൽ നിന്ന് ഞാൻ ഒഴിവാണ് എന്ന പ്രഖ്യാപനം ഉണ്ടായില്ല. വഹുവ മുക്തല കലിമത്തുൽ ഇഖ്ലാസ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തുൽ ഇഖ്ലാസ്, കലിമത്തു തൗഹീദിന്റെ താൽപര്യമാണ് യഥാർത്ഥത്തിൽ തൽബിയത്തിലൂടെ മുഴങ്ങിക്കേൽക്കുന്നത്. കാരണം ഫഇന്നഖൗലുഹു ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം ഞാൻ ഇതാ വന്നിരിക്കുന്നു എന്നത് ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രം എന്ന ആശയമാണ് ഇതിലുള്ളത്. വഖൗലുഹു ലാ ശരീക ലക് ബിമഅന ലാ ഇലാഹ, അണ്ടോ, ലാ ഇലാഹ എന്നാണ് ലാ ശരീക ലക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹുമ്മ ലബ്ബൈക് എന്നുകൊണ്ട് ഇല്ലല്ലേയും, അപ്പൊ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ പ്രഖ്യാപനമാണ്. വൽഹജ്ജു കഗൈരിഹി മിനൽ ഇബാദാത്തി, ഇനി വേറെ വിഷയം പറയാം. ഹജ്ജ് മറ്റ് ഇബാദത്തുകളെ പോലെ തന്നെ യജിബു അദാഉ ഖാലിസൻ ലിവജ്ഹില്ല, അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നിർവഹിക്കൽ നിർബന്ധമാണ്. ഇഖ്ലാസ് വേണം. വാങ്ങിയക്കോന മുതാബിഖൻ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഇഖ്ലാസ് മാത്രം ഉണ്ടായാൽ പോരാ, റസൂലുള്ളാഹിന്റെ സുന്നത്തിനോട് യോജിച്ചതാവുകയും വേണം. വല്യ ഇഖ്ലാസ് വൽ മുതാബഅത്ത് ഷർത്താ ഖബൂലിൽ അമൽ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അമൽ ഖബൂലാകാനുള്ള രണ്ട് ഷർത്താണെന്ത്? ഒന്ന് ഇഖ്ലാസ്, രണ്ട് മുതാബഅത്ത്. മനസ്സിലായില്ലേ? വസ്തമലത്തി തൽബിയത്തു ഇതന്നലാ തഅലീമില്ലാഹി വസ്തനായി അലൈഹി. ഈ തൽബിയത്ത് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തലും അള്ളാഹുവിനെ പ്രശംസിക്കലും ഉൾക്കൊള്ളുന്നുണ്ട്. വഅന്നഹു സുബ്ഹാനഹു വതആല മാലികുൽ മുൽക്കി, അള്ളാഹു സുബ്ഹാനഹു വതആല ആധിപത്യങ്ങളുടെ എല്ലാ അധികാരത്തിൻ്റെയും ഉടമസ്ഥനാണ്. അൽ മുതഫദ്ദിലു ബിന്നിഅമി, അല്ലാ മറ്റുള്ളവർക്കെല്ലാം അവൻ്റെ അനുഗ്രഹങ്ങൾ കനിഞ്ഞു നൽകുന്നവനാണ്. അൽ മുസ്തഹിഖുലിൽ ഹംദി വസ്തന, സ്തുതികീർത്തനങ്ങൾക്ക് അർഹതയുള്ളവനാണ്. ഇതൊക്കെയാണ് തൽബിയത്തിൻ്റെ ആശയം. എന്നാൽ വഅമ്മാ തൽബിയത്തുൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങളും പണ്ട് ഹജ്ജ് ചെയ്യുന്നല്ലോ അല്ലേ, അബൂജാജിയരാണല്ലോ. ആ ഹജ്ജില് അവരെ തൽബിയത്ത് എന്തായിരുന്നു? വഹിയ മുസ്തമിലത്തുൻ അലാ നഖ്ലി തൗഹീദ് ബിശിർക്കി, ശിർക്ക് കൊണ്ട് തൗഹീദിനെ മുറിച്ചു കളയുന്നതിനെയാണ് ഉൾക്കൊണ്ടിട്ടുള്ളത്. ഇത് യഖൂലൂന ഫീ തൽബിയത്തിഹിം, കാരണം അവരവരെ തൽബിയത്തിൽ പറയുമായിരുന്നു, ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക, നിനക്ക് യാതൊരു പങ്കുകാരും കൂറുകാരുമില്ല എന്ന് പറഞ്ഞ ശേഷം ഒരു കൂറുകാരനുണ്ട്, ഹുവ ലക, ആ കൂറുകാരൻ സ്വതന്ത്ര കൂറുകാരനല്ല, നിന്റേതാണ്, നിന്റെ നിന്റെ അധീനത്തിലുള്ളവനാണ്. തംലിക്കു, ആ കൂറുകാരനെ നീ ഉടമപ്പെടുത്തുന്നു. വമാ മലക്ക, ആ കൂറുകാരൻ എന്തിനെ ഉടമപ്പെടുത്തുന്നുവോ അതിന്റെയും ഉടമസ്ഥൻ നീയാണ്. അപ്പൊ നിന്റെ കീഴിലും അധീനത്തിലുള്ള ചില പങ്കുകാരൻ എനിക്കുണ്ട് എന്നാണ് ആരവാദം. അപ്പൊ മുശിരിക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് പേടില്ല, ഞങ്ങൾ മുശിരിക്ക് തന്നെയാണ്, ശിർക്ക് തെറ്റല്ല എന്നാ വാദം. ഏ ഇല്ലാ ശരീക്ക് എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ശിർക്ക് ഉണ്ട് എന്ന് പോലും പറയുന്നത്, ശിർക്ക് തെറ്റല്ല എന്നാണ് അവലെ വാദം. മനസ്സിലായില്ലേ? എന്നാ നമ്മളെ നാട്ടിലുള്ള ആളുകൾ പറഞ്ഞ എന്താണ്, കൊടുത്ത കഴിവിൽ നിന്ന് അള്ളാഹിന്റെ അധീനത്തിലുള്ള മഹാന്മാരോട് ചോദിച്ചാൽ കുഴപ്പമില്ല. മൊയ്തീൻ ശേഖ് സ്വന്തം കൈവുകൊണ്ടല്ല സഹായിക്കണത്, ബദരീങ്ങൾ സ്വന്തം കൈവുകൊണ്ടല്ല, അള്ളാഹ് കൊടുത്ത കൈവുകൊണ്ടാ സഹായിക്കും. അങ്ങനെ വിശ്വസിച്ചാൽ കുഴപ്പമില്ല എന്നാണ്. ഇപ്പൊ തന്നിലപ്പോ വെറും വിശ്വസിച്ചു, അതാണ് സമതിയത്ത്. സമത് അള്ളാഹ് മാത്രമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മൊയ്തീൻ ശേഖിനോടോ ബദരീങ്ങളോടോ പ്രതിയെ കുഴപ്പമില്ല. ഏ അങ്ങനെയാണോ? അള്ളാഹു ആണ് സമത് എന്ന് മക്കത്തെ മുശ്രിക്കും വിശ്വസിച്ചിരുന്നു. അസ്സമദ് എന്നുള്ള പറഞ്ഞു തന്നെ അവർക്കത് അറിയുന്നത് കൊണ്ടാണ് അലിഫിലാമ് കൂട്ടിയത്. അവർക്കെന്നല്ല, എല്ലാ ഭൂരിഭാഗം ആളുകൾക്കും അറിയാം, അള്ളയാണ് സമദ്, എല്ലാത്തിനും ആശ്രയിക്കപ്പെടേണ്ടവൻ, ആരെയും ആശ്രയിക്കാൻ ഉണ്ടാവതില്ലാത്തവൻ അതവനാണ്, പരാശ്രയമില്ലാത്തവൻ അവനാണെന്ന് എല്ലാവർക്കും അറിയാം, മക്കത്തെ മുശ്രിക്കിനും അറിയാം. എന്നിട്ടും അല്ല സമദാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ലാത്തനെയും മുസനെയും വിളിച്ചിട്ട് എന്തായി, ശിർക്കായില്ലേ? അപ്പൊ അവര് വിളിച്ച് ലാത്ത സ്വതന്ത്ര പങ്കുകാരനാണെന്ന് വിശ്വസിച്ച് അല്ല, തംലിക്കുഹു, നീ ഉടമപ്പെടുന്നു, നിന്റേതാണ് ആ പങ്കുകാരൻ, ആ പങ്കുകാരൻ നിന്റെ ഉടമസ്ഥതയിലും കീഴിലുള്ളവനാണ്. വമാമലക്ക, ആ പങ്കുകാരൻ ഒരിതിന്റെ ഉടമസ്ഥതല്ല, പങ്കുകാരന്റെ ഉടമസ്ഥയിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ യഥാർത്ഥത്തിൽ നിന്റെ ഉടമസ്ഥതയിലാണ്. അപ്പൊ അള്ളാന്റെ കീഴിലും അധീനത്തിലുള്ള പങ്കുകാരിലാണ് അവർ വിശ്വസിച്ചത്. കൊടുത്തേ കൊണ്ട് സഹായിക്കുന്നതിനാണ് അബൂജലും വിശ്വസിച്ചത്. എന്നിട്ടും എന്തായി? ചെറുക്കായി. മണ്ണാർക്കാട് നമ്മൾ ചോദിച്ച ചോദ്യമാണത്, ഒരൊറ്റ ചോദ്യം ചോദിച്ചിട്ടുള്ളൂ സമതീയത്തിന്റെ കാര്യത്തിൽ. മനസ്സിലായില്ലേ? എന്താ ചോദിച്ചത്? ഖുർആൻ അവതരിക്കുന്ന കാലത്തുള്ള മുശ്രിക്കുകൾ അവർ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന മഹാന്മാർക്ക് സമതിയത്ത് കൽപ്പിച്ചിരുന്നു എന്ന് ഖുർആനിലോ ഹദീസിലോ ഉണ്ടോ? ഇല്ല. ഇല്ല എന്നതിന് തെളിവായിട്ട് നമ്മൾ ഈ ഹദീസ് ഉദ്ധരിക്കും. മുസ്ലിമിലെ 2815 നമ്പർ ഹദീസാണിത്. മനസ്സിലായില്ല? കാനൽ മുശ്രിക്കൂന യഖൂലൂന ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, മുശ്രിക്കീങ്ങൾ പറയുമായിരുന്നു ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക എന്ന് പറയും. ഖാലഫ യഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വൈലക്കും ഖദിൻ ഖദിൻ, ഛേ മതി മതി, അവിടെ നിർത്ത് അവിടെ നിർത്ത്. അതിൽ കുഴപ്പമില്ലല്ലോ. പക്ഷെ അവരവിടെ നിർത്തൂല. ഫയഖൂലൂൻ, അവർ വീണ്ടും പറയും, ഇല്ലാ ശരീക്കൻ, പങ്കുകാരില്ല എന്ന് പറഞ്ഞാൽ ഒരു തരം പങ്കുകാരനുണ്ട്, ഹുവലക്കാവൻ നിനക്കുള്ളതാണ്, തംലിക്കു ഹൂ അമാലക്ക, ആ പങ്കുകാരനെ നീ ഉടമപ്പെടുത്തുന്നു, പങ്കുകാരൻ ഉടമസ്ഥയിലുള്ള എന്തോ അതിനെയും നീ ഉടമപ്പെടുത്തുന്നു. യഖൂലൂന ഹാദാവഹും യതൂഫൂന ബിൽ ബൈത്ത്, ഈ തൽബിയത്ത് ചൊല്ലുന്നത് തവാഫ് ചെയ്യുമ്പോഴാണ്. അവരെ തൽബിയത്ത് ഹജ്ജൊക്കെ കോലം മാറ്റിയല്ലോ, ഇബ്രാഹിം നബി കൊണ്ടുവന്ന ഹജ്ജിനെ ഇവരാകെ കോലം മാറ്റി, അതിനെ തൗഹീദിലേക്ക് തിരിച്ചുകൊണ്ടുവന്ന ആരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വമഅന ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വൈലഖും ഖദിൻ ഖദിൻ, ഛേ നിർത്ത് നിർത്ത് മതി മതി എന്ന് നബിയാ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? ഇഖ്തസിറു അലാ ഹാദൽ കലാമി ലദി വതൗഹീദ്, നിങ്ങൾ തൗഹീദിന്റെ ഈ വചനം പറഞ്ഞ അത് അതിൽ മതിയാക്കിക്കോളി, ലബ്ബൈക ലാ ശരീക ലക അവിടെ മതിയാക്കിക്കോളി. ഫലാ തുദീഫു ഇലൈഹി ശിർക്ക്, അതിലേക്ക് ശിർക്ക് ചേർക്കല്ലേ എന്നാണ്. അത് ഷെയ്ഖ് അബ്ദുൽ ഹസൻ അബ്ബാദ് ഹഫിളഹുല്ലാ വളരെ വ്യക്തമായിട്ട് ഈ കാര്യം പഠിപ്പിക്കണം. അപ്പൊ തൽബിയത്ത് ചൊല്ലുന്ന നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ഹജ്ജിന് വരുന്ന ആളുകളെ സ്ഥിതി ആലോചിക്കും. നിങ്ങൾ സിയാറത്ത് കം ഹജ്ജ് പാക്കേജ് ടൂർ, അങ്ങനെ പോലെ പേര് തന്നെ, തൊട്ടടുത്ത ജാറത്ത് പോയിട്ട് അവിടുന്ന് തുടങ്ങും, ഞാനിങ്ങനെ എൻ്റെ ഭാര്യയും കൂടി അജ്ജിന് പോവാണ്, നിങ്ങളെ സഹായിക്കണം, നിങ്ങളെ നമ്മളെ വരുവുള്ള കുട്ടികളെ കാര്യങ്ങളെ ഏൽപ്പിച്ചു. എന്നാൽ കഞ്ഞ് അവിടെ പൈസ കൊടുത്ത് അവിടുത്തെ പ്രസാദം വാങ്ങി തൊട്ടടുത്ത ജാറത്ത് പോയി തൊട്ട ഇങ്ങനെ ജിയാറങ്ങൾ ചുറ്റിയിട്ടാണ് എത്തുന്നത്. ഇങ്ങനെ ജിയാറത്തുക്കം അജ്ജ് പാക്കേജ്. അപ്പൊ കേരളത്തിലെ ജിയാറങ്ങളൊക്കെ ചുറ്റിയിട്ട് ഞാൻ തമിഴ്നാട്ടിൽ കണ്ട് പോയിട്ട് അവിടെ ഏർവാടിയും ഏയ് മുത്തുപ്പേട്ടയും അതുപോലെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് അജ്മീറിൽ പോയി, എന്നിട്ട് നേരെ പറ്റുമെങ്കിൽ ഇറാഖിലും വൈദേശികൻ്റെ അവിടെ കൂടി പോയിട്ട് നേരെ മദീനത്ത് വന്നിട്ട് ഒക്കെ കഴിഞ്ഞിട്ട് അജ്ജിനങ്ങോട്ട് വരിക. ഇതിനാണ് സിയാർത്ത് കം ഹജ്ജ് പാക്കേജ് ടൂർ. ഇതിന് ബോർഡ് കൂടെ വന്നാൽ അജ്ജ് മാത്രം കിട്ടൂല, സിയാർത്ത് കിട്ടും, പാക്കേജുകൾക്ക് പൈസയും കിട്ടും, ടൂറും കിട്ടും, ഹജ്ജ് മാത്രം കിട്ടൂല. കാരണം അജ്ജ് അബൂജാലിന്റെ അജ്ജായിപ്പോയി. കലാ ശരീക്കലക്കാന്നാണ് അവിടെ പറയുന്നത്. ഒരുപാട് ശരീക്കന്മാരെ തൂ ഒപ്പിട്ടിട്ടായി വരുന്നത്. ാലോചിക്കുങ്ങൾ എന്താ നമ്മൾ ആ സമൂഹത്തിന്റെ അവസ്ഥ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ ഈ മുസ്ലിയാക്കന്മാർ ഈ സാധുക്കളെ കൊണ്ടുവന്നിട്ട്. ഇനി വയുസ്തഹബ്ബു ലിജ്ജാലി റഫ്ഉ സൗത്തി ബിത്തൽബിയ, പുരുഷന്മാർക്ക് തൽബിയത്ത് കൊണ്ട് ശബ്ദമുയർത്തൽ മുസ്തഹബ്ബാണ്, സുന്നത്താണ്, നല്ലതാണ്. ഈ ഹദീസ് സായിബ് ഇബ്നു ഖല്ലാദ് റസൂലുള്ളാഹി അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖാല. കാരണം ഹദീസ് ഉണ്ട്. എന്താ ഹദീസ്? ജാഅനി ജിബ്രീൽ, റസൂൽ പറയാണ് എന്റെ അടുക്കൽ ജിബ്രീൽ വന്നു, ഫഖാലലി എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ് മുഹമ്മദേ മുർ അസ്ഹാബക അൻ യർഫഉ അസ്വാതഹും ബിത്തൽബിയ, നിന്റെ അനുയായികളോട് നീ കൽപ്പിക്ക് അവർ തൽബിയത്ത് കൊണ്ട് ശബ്ദമുയർത്താൻ. റവാഹു നസാഇ വഗൈറുഹു ബിഇസ്നാദിൻ സഹീഹ്. അപ്പൊ ഇങ്ങനെ വയന്ന മട്ടത്തിൽ പോരാ, ഉച്ചത്തിൽ ചൊല്ലണം. ഇതല്ലേ ആ ചില ആളുകൾ ഇങ്ങനെ അങ്ങനെ പോരാ, ഉഷാറിൽ ചൊല്ലണം. വാമ്മൽ മർഅത്തു എന്നാൽ സ്ത്രീ, ഫഇന്നഹ തഖ്ഫിലു സൗതഹ ബിത്തൽബിയ, അവൾ തൽബിയത്ത് കൊണ്ട് ശബ്ദം താഴ്ത്തുകയാണ് വേണ്ടത്. കാരണം ഈ ഹദീസ് ഉദ്ധരിച്ച ശേഷം ഇത് ഈ തിർമിദിയിൽ ഈ വിഷയത്തിലെ ഹദീസ് ഉദ്ധരിച്ച ശേഷം പറയാണ് വയുക്റഹു ലഹാ റഫ്ഉ സൗതി ബിത്തൽബിയ. ഇമാം തിർമിദി പറയാണ് പെണ്ണ് തൽബിയത്തിന് ശബ്ദം ഉയർത്തൽ കറാഹത്താക്കപ്പെട്ടതാണ്, വെറുക്കപ്പെട്ട കാര്യം എല്ലാം പറയാം. വയബ്ദഉ ഫി തൽബിയത്തി മിൻ ഹീനൽ ഇഹ്റാം ബിൽ ഹജ്ജ് അബിൽ ഉംറ. ഇഹ്റാം ഹജ്ജിനും ഉംറക്കും ഇഹ്റാം പ്രവേശിക്കുന്നത് മുതൽ തൽബിയത്ത് ആരംഭിക്കണം. വയക്കത്തുൽ ഹാജി തൽബിയത്ത് ഇന്ത്യ ഇറമ്മി ജംറത്തിൽ അഖബ. ഹാജി എപ്പോഴാ തൽബിയത്ത് നിർത്തേണ്ടത്? പത്തിൻ്റെ അന്ന് ഒരു ജംറക്ക് എറിയണം, വലിയ ജംറക്ക്. ആ ഏറോട് കൂടിയാണ് എന്ത് ചെയ്യേണ്ടത്? തൽബിയത്ത് നിർത്തണം. അപ്പൊ എട്ടിനും ഒമ്പതിനും പത്തിന് രാവിലെ എറിയുന്നത് വരെ എന്ത് ചെയ്യണം? തൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം സമയം കിട്ടുമ്പോഴൊക്കെ. മനസ്സിലായില്ലേ? അപ്പൊ അറഫിന്നൊക്കെ തൽബിയത്തും ചൊല്ലാം, ജായിലൊക്കെ പുറമെ. മനസ്സിലായില്ലേ? ആ ലി ഹദീസിൽ ഫളൽ ബി അബ്ബാസ് റളിയല്ലാഹു അൻഹു മാ ഫീ ദാലിക ഖാല അൽ ഹാഫിദ് ബിജർ ഫീ ഫതഹിൽ ബാരി ഫീ ശർഹ് ഹദീസിൽ ഫളൽ ബി അബ്ബാസ് ഫീ സഹീഹിൽ ബുഖാരി. ഇതിന് തെളിവ് ഫളൽ ബി അബ്ബാസിന്റെ ഹദീസാണ്, ബുഖാരിയിലുണ്ട്. അതിന്റെ അടിക്കുറിപ്പിൽ അതിന്റെ വിശദീകരണത്തിൽ ഇബ്നു ജറിർ അസ്ഖലാനി എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യദൽ യുലബ്ബി ഹത്താറമൽ ജംറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജംറയിൽ എറിയുന്നതോളം തൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരുന്നു എന്ന ഹദീസിൽ അതിന്റെ വിശദീകരണത്തിൽ അസ്കലാനി പറയാണ് വഖ്തലഫു ഹൽ യഖ്തഉ തൽബിയത മഅ റമ്യി അവ്വലി ഹസാത്തിൻ ഔ ഇൻദ തമാമി റമ്യി. ഒന്നാമത്തെ കല്ല് എറിയുമ്പോൾ തന്നെ തൽബിയത്ത് നിർത്തണോ അല്ല ഏഴ് കല്ലും എറിഞ്ഞതിനു ശേഷം നിർത്തിയാൽ മതിയോ എന്ന് തർക്കമുണ്ട്. ഫദഹബ ഇലൽ അവ്വലിൽ ജംഹൂർ, ഭൂരിഭാഗവും പറഞ്ഞത് ഒന്നാമത്തെ കല്ല് എറിയുമ്പോൾ തന്നെ നിർത്തണം എന്നാണ്. വൈലസാനി അഹമ്മദ് വബഅലു അസ്ഹാബി ശാഫി, ഇമാം അഹമ്മദിന്റെയും ഷാഫി മദ്ഹബിലെ ചില ആളുകളെ അഭിപ്രായം അല്ല അവസാനത്തെ ഏറും കൂടി എറിഞ്ഞിട്ട് നിർത്തിയാൽ മതി എന്നാണ്. വയദുല്ലുലുഹും മാറവ് ഇബ്നു ഖുസൈം, എന്നിട്ട് ഇബ്നു ഖുസൈമിന്റെ ഹദീസാണ് അവർക്കുള്ള തെളിവ്. അതെന്താ ഉള്ളത്? അതിലുള്ളത് അവസാനത്തെ കല്ലെറിയോളം എന്ത് ചെയ്താണ് തൽബിയത്തി അല്ലി എന്നാണ്. ഫഹാദ അൽ ഖബർ യുസറ്റിഹു അന്നഹു ഖതഅ തൽബിയ മഅ ആഖിരി ഹസാത്തിൻ ലാ മഅ അവ്വലിഹാ. ഹദീസ് ഉദ്ധരിച്ച ശേഷം ഇബ്നു ഖുസൈമ പറയാണ് ഈ ഖബർ വ്യക്തമാക്കി തരുന്നുണ്ട്, നബി തൽബിയത്ത് നിർത്തിയത് അവസാനത്തെ കല്ലിനൊപ്പാണ്, ആദ്യത്തെ കല്ലിനൊപ്പല്ല. അപ്പോ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് അവസാനത്തെ കല്ലിന് തൽബിയത്ത് പറഞ്ഞിട്ട് നിർത്തുക, അത് യഥാർത്ഥ ആദ്യ കല്ല് വരുമ്പോ തന്നെ പിന്നെ അല്ലാഹു അക്ബറിലേ ഉണ്ടാവുള്ളൂ. എന്തായാലും അത് ചെറിയ തർക്കം, ചെറിയ തർക്കമാണ്. ആദ്യത്തെ തല്ലിനോണോ അവസാനത്തെ കല്ല് എഴുതിയിട്ട് മതിയോ എന്നുള്ള. ശരി, വാമ്മൽ മുഅ്തമിറു, ഇനി ഉംറക്കാരൻ എപ്പോഴാണ് തൽബിയത്ത് നിർത്തേണ്ടത്? ഫയഖ്തഉ തൽബിയത ഇൻദ ബദിഇ തവാഫ്, തവാഫ് തുടങ്ങുമ്പോഴാണ്. കഅബ കണ്ടാ നിർത്തണമെന്ന് ചില ഇവാത്തിന് കഅബ കണ്ടാന്ന് പറഞ്ഞാൽ തവാഫിന് ഇറങ്ങുകയാണല്ലോ, തവാഫ് തുടങ്ങുമ്പോഴും ചെല്ലണം. സഹദാലിക്കൻ ഇബിൻ അബ്ബാസിൻ ഫീ സുനനിൽ ബൈഹഖി, ബൈഹഖിയുടെ സുനൻ ഇബിൻ അബ്ബാസിനും ഇത് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. വാസത്തിർമിതി അക്ബൽ ഹദീസ് അൽ ഖൗല ബിഹി ഇല അക്സരി അഹ്ലിൽ ഇൽമി 919 നമ്പർ ഹദീസിൽ തിർമിതി പറഞ്ഞു. ആ ഹദീസ് ഉദ്ധരിച്ച ശേഷം ഇങ്ങനെ പറഞ്ഞു, ഇത് അധിക പണ്ഡിതന്മാരും ഇങ്ങനെയാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. തവാഫ് തുടങ്ങും വതക്കറമിന്നും സുഫിയാൻ വഷാഫി വഹമ്മദ് വൈസ്ഹാഖ് ഒക്കെ സലഫുകളാണ്, അവരൊക്കെ ഇങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്. വൽ ഹദീസ് അല്ലെ ഔറദ് തിർമിദി ഫീ ദാലിക നബി അബ്ബാസ് മർഫുവാൻ, എന്നാൽ നബിയിലേക്ക് ചേർത്തിക്കൊണ്ട് ഇവിടെ ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് തിർമിദി, അത് ഇസ്നാദുഹു ലൈഫ് അത് ലൈഫാണ്. അപ്പൊ അതുകൊണ്ട് തവാഫ് തുടങ്ങുമ്പോഴാണ് ആര് തൽബിയത്ത് നിർത്തേണ്ടത്? ആര്? ഉംറക്കാരൻ തൽബിയത്ത് നിർത്തേണ്ടത്. ഇനി ദുഖൂലുൽ മസ്ജിദുൽ ഹറാം, ഉംറക്കും ഹജ്ജിനും വരുന്ന ആള് മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കൽ. അൽ മസ്ജിദുൽ ഹറാം യുത്തലഖു ഇത്തലാഖൈനി, മസ്ജിദുൽ ഹറാം എന്ന് രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കും. അഹദുഹുമാ അൽ മസ്ജിദുൽ ലദീ ഫീഹിൽ കഅബ, കഅബക്ക് ചുറ്റുമുള്ള പള്ളിക്ക് മാത്രമായിട്ട് എന്തുപയോഗിക്കും? മസ്ജിദുൽ ഹറാം എന്ന് ഉപയോഗിക്കും. അസാനി മക്ക കുല്ലുഹ, മക്കക്ക് മൊത്തത്തിലും എന്ത് ചെയ്യും? മസ്ജിദുൽ ഹറാം. ഞാൻ ആദ്യം ഓതി ചായത്തതാ. വയദുല്ലുൽ ഇസാനി ഖൗലുഹു സുബ്ഹാനഹു വതആല, അള്ളാഹുവിന്റെ വചനമാണ് മക്ക മുഴുവനും മസ്ജിദുൽ ഹറാം എന്നുള്ളതിന്റെ തെളിവ്. എന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ മുശ്രികൂന നജസ് ഫലാ യഖറബുൽ മസ്ജിദൽ ഹറാമ ബഅദ ആമിഹിം ഹാദാ, തൗബ 28. എന്താ പറഞ്ഞത്? വിശ്വാസികളെ, തീർച്ചയായും മുശ്രിക്കൾ നജസാണ്, അവർ മസ്ജിദുൽ ഹറാമിനെ സമീപിക്കരുത് ഇക്കൊല്ലത്തിന് ശേഷം. അതിന്റെ അർത്ഥം എന്താ? ഇവിടെ മുറ്റത്ത് വരെ വരാനാ? അല്ലല്ലോ, ഹറമുക്ക് തന്നെ കയറരുത്. അപ്പൊ മക്കൾക്ക് മൊത്തത്തിലാണ് ഇവിടെ എന്തുപയോഗിച്ചത്? അൽ മസ്ജിദുൽ ഹറാം എന്ന് ഉപയോഗിച്ചു. ഇതുപോലെ തന്നെ പിന്നെ ഇസ്രാ മിഅ്റാജിനെ കുറിച്ചുള്ള സൂറത്തുൽ ഇസ്രാ തുടങ്ങുന്നത് എങ്ങനെ? സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദുൽ ഹറാമി ഇലൽ മസ്ജിദുൽ അഖ്സ അല്ലദി ബാറക്നാ ഹൗലഹു, അല്ലാഹു പരിശുദ്ധനാണ് തന്റെ അടിമയെ മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്ക് രാപ്രയാണം ചെയ്യിച്ചു. അന്ന് നബി അവിടെ കിടന്നുറങ്ങിയത് പള്ളിയിലാ, പള്ളിയുടെ പരിസരത്ത് തന്റെ വീട്ടിലല്ലേ. അപ്പൊ ആ പരിസരത്തിന് മൊത്തം എന്തുകൂടെ ഉപയോഗിച്ചു? മസ്ജിദുൽ ഹറാം. ഇതാണ് പിന്നെ 100,000 ഇവിടെ തന്നെ വരണമെന്നുണ്ടോ? ഹറമ അതിർത്തിക്കുള്ള ഏത് പള്ളിയിൽ നിസ്കരിച്ചാലും എവിടെ ഏത് റൂമിൽ നിസ്കരിച്ചാലും കിട്ടൂലേ എന്ന് ചോദിക്കുമ്പോൾ കിട്ടൂല എന്ന് പറയാൻ പറ്റൂല. കാരണം 100,000 കിട്ടും എന്ന് പറഞ്ഞ ഹദീസിൽ ഉപയോഗിച്ച വാക്കു ഏതാണ്? മസ്ജിദുൽ ഹറാമാണ്. മസ്ജിദുൽ ഹറാം രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കുന്നു നമ്മൾ കണ്ടു. മസ്ജിദുൽ കഅബക്കും പറയും, മൊത്തത്തിൽ മക്കക്കും പറയും. അതുകൊണ്ടാണ് ഹറമ അതിർത്തിക്കുള്ളിൽ എവിടെ നിസ്കരിച്ചാലും 100,000 പ്രതീക്ഷിക്കാം, പക്ഷെ ആ വലിയ ജമായത്ത് കിട്ടൂല എന്ന് പറയുന്നത്. പക്ഷെ സൂക്ഷ്മതക്ക് നല്ല ഏതന്നെയാണ് അവിടെ പോയാൽ തന്നെയാണ്. കാരണം ചില റിവായത്തിൽ മസ്ജിദുൽ കഅബ എന്ന് ആ ഹദീസിൽ ഉണ്ടെന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ലാഹു ആലം. മസ്ജിദുൽ ഹറാമാണ്. ഹറം എന്ന് പറയുന്നത് ഈ സ്ഥലത്തിന് മൊത്തത്തിൽ പറയുന്ന പേരാണ് ഹറം. ഹറാം എന്ന് പറഞ്ഞത് രണ്ടർത്ഥത്തിൽ, നിഷിദ്ധം എന്ന അർത്ഥത്തിലും പവിത്രം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. ഇപ്പോ പിന്നെ നിഷിദ്ധമായ മാസങ്ങളുണ്ട്. നിഷിദ്ധമായ മാസങ്ങൾ എന്ന് പറഞ്ഞാൽ തെറ്റുകൾ ചെയ്യാൻ പാടില്ല, അപ്പൊ പവിത്രമായി. ഒന്നിന്റെ ഓപ്പോസിറ്റ് ഒന്ന്, അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇദാ അറാദ ദുഖൂലൽ മസ്ജിദിൽ ഹറാം ഔ ഗൈറഹു ദുഖൂലിൽ മസ്ജിദ് ദുഖൂലൽ മസ്ജിദിൽ ഹറാമി ഔ ഗൈരിഹി മിനൽ മസാജിദി ഖദ്ദമ റിജ്ലഹുൽ യുംന, മസ്ജിദുൽ ഹറാമിലേക്കാകട്ടെ അതല്ലാത്ത പള്ളിയിലേക്കാകട്ടെ ഒരാൾ പ്രവേശിക്കാൻ ഉദ്ദേശിച്ചാൽ അയാളുടെ വലതുകാൽ മുന്തിക്കണം. ലി ഹദീസ് അനസ് റളിയല്ലാഹു അൻഹു റവാഹുൽ ഹാകിം ഫി മുസ്തദ്രക്കി വസഹഹു അശ്റത്തു മുസ്ലിം വാഫഖഹു ദഹബി. തെളിവെന്താണ്? ഹാകിമിന്റെ ഹദീസാണ്. അതിലെന്താണുള്ളത്? വലത്തേക്കാരും മുന്തിച്ചു എന്നാണ്. എന്നിട്ട് ബിസ്മില്ലാ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലില്ലാ അഊദു ബില്ലാഹിൽ അലീം വബിയജീഹിൽ കരീം വസുൽത്താനിഹിൽ ഖദീം മിനശ് ശൈത്താനിർ റജീം അല്ലാഹുമ്മ ഫ്തഹ്ലി അബ്വാബ റഹ്മതിക. ഇതെല്ലാം കൂടി ഒരേ ഹദീസിൽ വന്നല്ല, ഈ വിഷയത്തിൽ വന്നുള്ള ഹദീസുകൾ എല്ലാം കൂടി ചേർത്ത് വഹാദ ദിക്റു വദുആ മിൻ മജ്മൂഇൽ അഹദീസാണ് ശൈഖ് പറയുന്നത്. അപ്പൊ കാലു വെക്കണ ഒരു ഹദീസ് വേറെ, അല്ലാഹുമ്മ ഫ്തഹ്ലി അബ്വാബ റഹ്മതിക വേറെ, സലാത്തും സലാമും ചൊല്ലണം എന്നുള്ളത് വേറെ, പിന്നെ പള്ളി പ്രവേശിക്കുമ്പോൾ അഊദു ബില്ലാഹിൽ അലീം വബിയോജിയിൽ കരീം സുൽത്താനിൽ കദീമിനെ ശൈത്താൻ റജീം എന്ന് പറയും. എല്ലാം കൂടി കൂട്ടിയാൽ എന്തൊക്കെ ചെയ്യണം? വലതുകാൽ വെച്ച് ബിസ്മില്ല അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വസല്ലിം എന്ന് പറയാം, അല്ലെങ്കിൽ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലില്ലാ എന്ന് പറയാം. അഊദു ബില്ലാഹിൽ അലീം വബിയോജിയിൽ കരീം വസുൽത്താനിൽ കദീം മിനശ് ശൈത്താൻ റജീം, പിന്നെ അല്ലാഹുമ്മ ഫ്തഹ്ലി അബ്വാബ റഹ്മതി. നമ്മളവിടെ ആകത്തെ പഠിച്ചിട്ടുള്ളൂ, അല്ലാഹുമ്മ ഫ്തഹ്ലി അബ്വാബ റഹ്മതി. ഞാൻ അപ്പുറം പറഞ്ഞു ഏ ഒന്നുമില്ല. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം പഠിച്ചിട്ടുണ്ടാവും, മരിച്ചോളം അഭിപ്രായം തന്നെ.
അതിന്റെ അപ്പുറത്തൊരു അഭിപ്രായം പറഞ്ഞ അതിന് തെളിവുണ്ടോ അല്ലയോ എന്ന് അന്വേഷിക്കും. ഏയ് ഞാൻ ഈ പറഞ്ഞ അഭിപ്രായത്തൊക്കെ ബാത്തിൽ പുഷ്. ഈ ജാതിയുടെ സ്വഭാവം നമ്മളെ ആളുകൾക്ക്, ഏ നമ്മൾ 25 കൊല്ലം മറ്റേ മൊഴിന്റെ കുത്തുപെട്ടിട്ട് നമ്മൾ കേട്ടില്ലല്ലോ എന്നൊക്കെ പറയും ചില ആളുകൾ. അപ്പൊ അത് നമ്മൾ അറിവില്ലായ്മയാണത്, മനസ്സിലായില്ലേ. ഇനി യദുഖുലുൽ ഹാജ് വൽ മുഅ്തമിർ മസ്ജിദുൽ ഹറാമിൻ അയ്യജിയത്തിൻ തയസ്സറ ലഹു ദാലിക, ചില ആളുകൾക്ക് ഒരു വിചാരം ഉണ്ടല്ലോ, എന്ത് ഹാജിക്ക് അല്ലെങ്കിൽ ഉംറക്ക് വരുന്ന ആൾക്ക് മസ്ജിദുൽ ഹറാമിന്റെ ഏത് ഭാഗത്തൂടെയാണോ ഉള്ളിൽ കടക്കാൻ സൗകര്യം അതിലൂടെയൊക്കെ കടക്കാം, ബാബുസലാമിലൂടെ തന്നെ കടന്നോളണമെന്നില്ല. വൈദാ ദഖല മസ്ജിദ് റഅൽ കഅബത്തൽ മുശറഫ ഹഖീഖത്തൻ ലാ സൂറത്തൻ, കണ്ടോ ചിത്രത്തിൽ കണ്ടിരുന്ന കാബ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണാൻ ഉടുക്കാണ് ചെല്ലുമ്പോൾ ആദ്യമായിട്ട് കാണുമ്പോണ്ടാകുന്ന അവസ്ഥ. വറ അന്നാ സഹുലഹ ത്വായിഫീന മുസല്ലിം, ഒരാൾ നിക്കരിക്കുന്നു ഒരാൾ തവാഫ് ചെയ്യുന്നുണ്ട് അല്ലേ ആദ്യമായിട്ട് കാബ കാണുമ്പോള്. വഹിയൽ ഖിബ്ലത്തുൽ ലതീ ഉമ്മുഹൽ മുസ്ലിമൂന ഫീ സ്വലാത്തിഹിം വ ദുആഇഹിം മീ കുല്ലി മക്കാൻ, ലോകത്തിന്റെ നാനാ ഭാഗത്തുമുള്ള മുസ്ലിമീങ്ങൾ അവരെ പ്രാർത്ഥനയും നമസ്കാരത്തിലും അവിടേക്കാണ് ലക്ഷ്യം വെക്കുന്ന ഖിബലയാണത്. വഹിയ മുൽത്തഖൽ വിജിഹാദ്, തിരിഞ്ഞു നിൽക്കുന്നവരുടെ എല്ലാവരുടെയും സംഗമസ്ഥാനമാണത്. വന്നാസു ഫീ സ്വലാത്തിഹിം ബലിഹ അലാ ശക്ലി ദവായിർ, കഅബത്തിന്റെ ചുറ്റും വട്ടത്തിലാണ് ആളുകൾ നിൽക്കുന്നത് അല്ലേ. അസ്ഹറു ദായിറത്തിൻ ഫീ മാഖാന ഖരിയൽ, ഏറ്റവും ചെറിയ വട്ടം കഅബയോട് അടുത്ത വട്ടം, പിന്നെ അതിനേക്കാളും വലുത്, പിന്നെ അതിനേക്കാളും വലുത്. വൗസഉ ദായിറത്തിൻ മാഖാന ഫീ അത്രാഫില്ലം, ലോകത്തിന്റെ നാനാ ഭാഗത്തുള്ള ആളുകൾ നോക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ വട്ടം. അപ്പൊ അതിങ്ങനെ ആദ്യമായിട്ട് കണ്ണിൽ കാണുകയാണ്. അങ്ങനെ കണ്ണിൽ കാണുമ്പോൾ പ്രത്യേകിച്ച് ഒരു ദുആ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. അല്ലാഹുമ്മ അന്തസ്സലാം ഇങ്കസലാം ഹയ്യനാ റബ്ബനാ ബിസ്സലാം എന്ന് അമറല്ലാന്ന് പറഞ്ഞതായിട്ടുണ്ട് എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു ദുആ ഇല്ല. അവിടെ നമുക്ക് എന്ത് ദുആയും വേണമെങ്കിലും പറയാം, പടച്ചോനെ എനിക്കും എന്റെ കുടുംബത്തിനൊക്കെ എപ്പോഴും എപ്പോഴും ഈ കഅബ കാണാനും എവിടെ നിവാത്തുകൾ ചെയ്യാനും നീ തോഫീക്ക് നൽകാൻ, എന്താണെങ്കിലും പ്രാർത്ഥിക്കാം, മനസ്സിലായില്ലേ, പ്രത്യേക പ്രാർത്ഥന. ഇനി ഇദാ ദഖല മസ്ജിദ് അൽ ഹറാമ യുരീദു തവാഫ തഹിയ്യത്തുൽ മസ്ജിദ് തവാഫ് തുമ്മ സ്വലാത്തു റക്അതൈനി ഖൽഫൽ മഖാം, നിങ്ങൾ ഒരാള് മസ്ജിദ് ഹറാമിൽ പ്രവേശിക്കുമ്പോൾ തവാഫ് ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവിടെ തഹിയ്യത്ത് തവാഫാണ്. ചില ആളുകൾക്കൊരു വിചാരമുണ്ടെന്ത്, മസ്ജിദ് ഹറാമിൽ എപ്പോഴും തഹിയ്യത്ത് തവാഫാണ്, മറ്റു പള്ളികളൊക്കെ രണ്ടരക്കാത്ത അല്ല, തവാഫ് ഉദ്ദേശിക്കുകയാണെങ്കിൽ അപ്പൊ തഹിയ്യത്ത് നിസ്കരിക്കേണ്ട, രണ്ടരക്കാത്ത് നിസ്കരിക്കേണ്ട ആവശ്യമില്ല, നേരെ പോയി തവാഫ് ചെയ്യുക, എന്നിട്ട് രണ്ടരക്കാത്ത് മഖാമുൽ ഇബ്രാഹിമിന്റെ അപ്പുറത്ത് നിസ്കരിക്കുക. വൈദാ ദഖല മസ്ജിദ് അലി സ്വലാത്തി ഔ ഖിറാഅത്തിൽ ഖുർആൻ, എന്നാൽ തവാഫ് ഉദ്ദേശിക്കാതെ നിസ്കരിക്കാനോ ഖുർആൻ ഓതാനോ വനഹവിഹിം അതുപോലുള്ള കാര്യങ്ങൾക്ക് പള്ളിയിൽ ഇരിക്കാൻ വേണ്ടി വരികയാണെങ്കിൽ ഇപ്പൊ തഹിയ്യത്തുൽ മസ്ജിദി അസ്സലാത്ത്, അപ്പൊ ഈ പള്ളിന്റെയും തഹിയ്യത്തൻ തന്നെയാണ്, രണ്ടരക്കാത്ത് നിസ്കാരം തന്നെയാണ്. അതിന് തെളിവെന്താ, തഹിയ്യത്തിന്റെ ഹദീസ് ഖൗലി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ ദഖല അഹദുക്കുമുൽ മസ്ജിദ ഫലാ യജ്ലിസ് ഹത്താ യുസല്ലി റകഅതൈനി, നിങ്ങളിൽ ഒരാൾ പള്ളി പ്രവേശിച്ചാൽ രണ്ടരക്കാത്ത് നിസ്കരിക്കുന്നവർ ഇരിക്കരുത് എന്ന് ബുഖാരി മുസ്ലിം അബൂ ഖതാദ റിവായത്ത് ചെയ്ത ഹദീസാണ് അതിന്റെ തെളിവ്. അപ്പൊ എല്ലായ്പ്പോഴും തവാഫാണ് തഹിയ്യത്ത് എന്നുള്ളത് തെറ്റാണ്. തവാഫ് ഉദ്ദേശിക്കുകയാണെങ്കിൽ നേരെ പോയിട്ട് തവാഫ് ചെയ്യുക, എന്നിട്ട് രണ്ടൊക്കെ നിസ്കരിക്കാം, അല്ല വേറെ നിസ്കരിക്കാൻ അവിടെ പള്ളി പോയതാണെങ്കിൽ തഹിയ്യത്ത് നിസ്കരിക്കാൻ സമയമുണ്ട്, തഹിയ്യത്ത് നിസ്കരിക്കാം, പറഞ്ഞാൽ പറഞ്ഞതിൽ കൂടെ ബസ്, മനസ്സിലായില്ലേ. വരുമ്പോഴൊക്കെ തവാഫ് ചെയ്യണം എന്നാണ് പല സാധുക്കളും തെറ്റിദ്ധരിച്ചിട്ടുള്ളത്, പള്ളി വരുമ്പോഴൊക്കെ തവാഫ് ചെയ്യണം, അവിടെ തവാഫ് ചെയ്യാൻ സമയം ഇല്ലെങ്കിൽ പള്ളി തന്നെ പോവില്ല, എന്തൊരവസ്ഥയാണ് ആലോചിച്ചൊക്കെ. ഇവിടെ നിർത്തി നമുക്ക് ഇൻഷാല്ല, ഇനി അടുത്ത തവാഫാണ്, അത് നമുക്ക് ഇൻഷാല്ല അടുത്ത വലിയ സലാം. ഏതായാലും ഇൻഷാല്ല ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം, പറ്റുകയാണെങ്കിൽ ഞാൻ അതിനിടയിൽ ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ട് വിടുകയും ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു തആല ഇക്കൊല്ലം ഹജ്ജിനുദ്ദേശിച്ച എല്ലാ സഹോദരി സഹോദരന്മാർക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലുള്ളൊരു ഹജ്ജ് ചെയ്ത് മബ്റൂറായ ഹജ്ജ് ചെയ്ത് തിരിച്ചു പോകാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പുസ്തകം രചിച്ച അബ്ദുൽ മുഹ്സൻ അബ്ബാദ് ഹഫിളഹുല്ലാ അദ്ദേഹത്തിനും ഈ ക്ലാസ്സെടുത്ത് നമ്മൾക്കും പങ്കെടുത്ത എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. وصلى الله على نبينا محمد وعلى آله وصحبه وسلم وآخر دعوانا أن الحمد لله رب العالمين.